തുടർമാനമായി വളരെ ആത്മീയ ചിന്തകൾ കേൾക്കുന്ന ഒരു സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒന്നാണ് തിരുവചനത്തോടുള്ള അവരുടെ സീരിയസ്നെസ്. എന്നും നിങ്ങൾക്ക് തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ തിരുവചനങ്ങളും ദൈവശ്വാസീയമാണ് എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് കൈവിട്ടു പോയാൽ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ആ നിലയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് പരിഗണിക്കാൻ കഴിയുകയില്ല എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. പലർക്കും ദൈവസഭയിൽ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതിനോടാണ് താല്പര്യം. എഫേസ് ലേഖനം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ എഫേസ് ലേഖനം പല പ്രാവശ്യം കേട്ടിട്ടുള്ളവരുണ്ട്. എബ്രായ ലേഖനമാണ് ഇനിയും പറയാമെന്ന് വിചാരിച്ചാൽ എബ്രായ ലേഖനവും നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഒത്തിരി തിരുവചനങ്ങൾ കേൾക്കുന്നവർക്ക് അധേനക്കാർക്ക് വന്നൊരു കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് പുതിയ കാര്യങ്ങൾ കേൾക്കുവാനും പുതിയ കാര്യങ്ങൾ പറയുവാനും അല്ലാതെ മറ്റൊന്നിനും അവർക്ക് ഇടമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ദൈവസഭയിൽ വന്നിരിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഒരു മോഹമുള്ളവരാകരുത്. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി സോഴ്സിലൂടെ തിരുവചനം കേൾക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ കേട്ടു വരുമ്പോ തന്നെ നിങ്ങളോട് പറയും ഇതിന്റെ അകത്ത് വലിയ പുതുമയൊന്നുമില്ല, നമ്മളൊത്തിരി കേട്ടതാ. പക്ഷെ അതേനക്കാർക്ക് ആർക്കും ആ ചിന്ത കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പുതിയ ചില കാര്യങ്ങൾ കേൾക്കുക എന്നതിനേക്കാൾ ഹൃദയത്തെ പുതുക്കി കേട്ടാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചനകൾ ലഭിക്കും. അതുകൊണ്ട് പുതിയ തോട്ട്സുകൾ കേൾക്കുന്നതിനേക്കാൾ പുതുക്കപ്പെട്ട ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ കേൾക്കുന്ന ആലോചനകളാണ് പുതിയ ആലോചനകളേക്കാൾ വളരെ വിലപ്പെട്ടതെന്ന് സഭ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ ഇരിക്കുന്നവർക്ക് ദൈവ ആലോചനകൾ ലഭിക്കും. അല്ലാത്തവർ പറയും ഇതിൽ വലിയ പുതുമയൊന്നും ഇല്ല, നാം അധേനക്കാരല്ല, നാം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന ആ തിരുവചനങ്ങൾക്ക് മുമ്പിൽ പുതിയതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാതെ പുതുക്കപ്പെട്ട ഹൃദയത്തോടെ ഇരിക്കുമ്പോൾ ദൈവം തരുന്ന ആലോചനകളെ മുറുകെ പിടിപ്പാൻ ദൈവം നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാം. ഞാനിന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ഹൃദയത്തിൽ ലഭിച്ച ആലോചന ക്രിസ്ത്യാനിയുടെ കഷ്ടം എന്ന ഒരു ചിന്തയാണ്. ക്രിസ്ത്യാനിക്ക് കഷ്ടമുണ്ടോ? ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടേതായ ഒരു കഷ്ടമില്ല, പക്ഷെ ക്രിസ്ത്യാനിക്ക് കഷ്ടമുണ്ട്. അത് ആരുടെ കഷ്ടമാണ്? ക്രിസ്ത്യാനിയുടെ കഷ്ടം ക്രിസ്തുവിന്റെ കഷ്ടമാണ്. എനിക്ക് എന്റേതായ സഫറിങ്സുകളില്ല, ഭക്തന് ഭക്തന്റെ കഷ്ടങ്ങളില്ല, അവന് ക്രിസ്തുവിന്റെ കഷ്ടം എന്ന ഒരു കഷ്ടം മാത്രമേ അവനുള്ളൂ. അല്ലെങ്കിൽ അവന്റെ കഷ്ടത്തിന് വേദപുസ്തകം ഇട്ടിരിക്കുന്ന പേര് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്നാണ് അവന്റെ കഷ്ടങ്ങളുടെ പേര് തന്നെ. അതുകൊണ്ട് ഭക്തന് ഭക്തന്റേതായ കഷ്ടങ്ങളില്ല, ഭക്തന്റെ കഷ്ടം ക്രിസ്തുവിന്റെ കഷ്ടം മാത്രം. ചില വചനങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങാം. എന്റെ ഒരു പ്രശ്നം തുടങ്ങുന്ന ചില വചനങ്ങളിലേക്കൊന്നും പിന്നെ ചിലപ്പോൾ തിരിച്ചു വരാറില്ല. എങ്കിലും ഈ വചനങ്ങളോട് ഞാൻ കൂറുപുലർത്തി നിൽപ്പാൻ പരമാവധി ശ്രമിക്കാം. നമുക്ക് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം. ഒന്ന് പത്രോസ് 4 അതിന്റെ 13 വാക്യം, 1 Peter 4:30.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നു.
ശ്രദ്ധിക്കുക, നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങളുടെ കഷ്ടങ്ങൾക്കല്ല, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്കാണ്. നിങ്ങളുടെ കഷ്ടതയുടെ പേര് നിങ്ങൾ മാറ്റിയിടുക. നിങ്ങളാരും നിങ്ങളുടെ കഷ്ടം അനുഭവിക്കുന്നില്ല. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിപ്പാനാണ്. ക്രിസ്തുവിന്റെ കഷ്ടം. 1 Thessalonians 3:3 പൗലോസ് ഈ കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഭാഷാ പ്രയോഗം നമുക്ക് കേൾക്കാം. 1 Thessalonians 3:3.
കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ.
കഷ്ടത്തിനായി നിയമിക്കപ്പെട്ടവർ, നാം കഷ്ടത്തിനായിട്ട് നിയമിക്കപ്പെട്ടവരാണ്. ആ കഷ്ടം എന്ന് പറയുന്നത് ഞാൻ എനിക്കായിട്ട് വന്ന ചില കഷ്ടങ്ങളല്ല അനുഭവിക്കുന്നത്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിപ്പാൻ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം.
അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു.
യേശുവിനെ ഒരിക്കലായി വിശ്വസിച്ച് അവിടെ നിൽക്കുവാനല്ല, മുന്നോട്ട് ഞാൻ ഒരു ചുവട് വെക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് കഷ്ടം അനുഭവിപ്പാൻ വരം ലഭിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പാർക്കുന്നയിടത്തെ പ്രത്യേക സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത്തെക്കാൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ കഷ്ടം ഒരു ഭക്തൻ ചുമലിലേക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്ന കാര്യം ക്രിസ്തുവിന്റെ കഷ്ടം ചുമക്കാൻ നിനക്ക് വരം ദൈവം തരും. നാട്ടുകാര് നിനക്ക് വെച്ചു തരുന്ന കഷ്ടങ്ങൾ ചുമക്കാൻ അല്ല, യേശുവിന്റെ പങ്കാളിത്തത്തിൽ നിനക്ക് ചുമന്നേ മതിയാകൂ എന്ന കഷ്ടം നിനക്ക് വഹിപ്പാൻ വരം ലഭിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്കായി നിയമിക്കപ്പെട്ടവർ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളിത്തം ഉള്ളവർ, ക്രിസ്തുവിന്റെ കഷ്ടം സഹിക്കാൻ വരം ലഭിക്കപ്പെട്ടവർ. മറ്റൊരു വാക്യം ഇതിനു മുമ്പ് നാം വായിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരണത്തിൽ ഒന്നുകൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം.
നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ.
യെസ്. അടുത്ത,
നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ.
യെസ്. നാം മക്കളാണ്, നാം അവകാശികളാണ്, നാം ക്രിസ്തുവിനെ കൂട്ടവകാശികളാണ്. എന്നാൽ ഈ കാര്യം അതിൽ തന്നെ പ്രസക്തമാകുന്നത് അതിന്റെ 2-ാമത്തെ ഭാഗം കൂടെ ചേരുമ്പോഴാണ്. നാം മക്കളാണ് എന്നതുകൊണ്ട് നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഷ്ടം ഉണ്ട്. ആ കഷ്ടത്തോടുകൂടി മാത്രമേ നാം അവന്റെ കൂട്ടവകാശികൾ ആയിത്തീരുന്നുള്ളൂ. ഈ പറഞ്ഞ വാക്യങ്ങൾ കൂടാതെ വേദോസ്തവത്തിൽ അനവധി വാക്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ കഷ്ടത്തെ സംബന്ധിച്ച് പറയുന്നു. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ആ ഒരു കഷ്ടത്തെ കുറിച്ച്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കാളികളായി തീരാൻ കഴിയും. ലോകത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പല തരത്തിലുള്ള കഷ്ടപ്പാടുകൾക്കകത്ത് മനുഷ്യർ നട്ടം തിരിയുക. ഇതിന്റെ നടുവിൽ സഭയ്ക്ക് ഒരു വിളി വന്നിട്ടുണ്ട്. യേശുനാഥൻ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അവൻ സഭയ്ക്ക്, ദൈവമക്കൾക്ക് നൽകിയ പല കാര്യങ്ങളിൽ ഒരു പ്രധാന കാര്യം അവൻ നമുക്കൊരു പാത തന്നേച്ചാ പോയത്. അനവധി മഹാന്മാർ മരിച്ചു പോയെങ്കിലും അവർ തന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്, പഠിപ്പിക്കലുകളുണ്ട്, അവരുടെ കബറിടങ്ങളുണ്ട്. പക്ഷെ അവരാരും ഒരു പാത വെച്ചേച്ച്, പാത തന്നേച്ചല്ല പോയത്, ഒരു പാത കൊടുത്തില്ല. നമുക്ക് യേശു ഗിഫ്റ്റായിട്ട് തന്ന, ദാനമായി തന്ന ഒരു പാതയുണ്ട്. നമുക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്. യേശുവിനെ വിശ്വസിച്ച് മുന്നോട്ട് വരുമ്പോൾ ദൈവം ഒരു ഭക്തന് നടക്കാൻ ഒരു പാത കൊടുത്തിട്ടുണ്ട്. ആ പാത യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതാ, അതിന്റെ വീതി വളരെ കുറവാ, ഞെരുക്കം. ആ പാതയെ സംബന്ധിച്ച് യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവസഭയ്ക്ക് പാത കിട്ടി, ദൈവം സഭയ്ക്ക് ഒരു പാത കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിലെ രസകരമായ കാര്യം, ഒറ്റ പാതയേ ഉള്ളൂ ക്രിസ്ത്യാനിക്ക്, ക്രിസ്തുവിന്റെ പാത, വേറെ പാതയില്ല. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് യോഹന്നാനിൽ, 1 യോഹന്നാൻ 2:6 തോന്നു, അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പൊ അവൻ നടന്ന ഒരു നടപ്പ്, അതിനു വേണ്ട അവൻ തന്നെ നടന്നുപോയ അതേ ഒരു പാത ദൈവം നമ്മുടെ മുമ്പിൽ ദാനമായി തന്നിട്ട് പറയുകയാണ്, ഇതാണ് നിനക്ക് ഈ ഭൂമിയിൽ നിന്റെ ആയുസ്സിൽ നടക്കാൻ ഞാൻ തന്നിരിക്കുന്ന പാത. ഒറ്റപ്പാതയേ ഉള്ളൂ. ആ പാതയുടെ പേര് ക്രിസ്തുവിന്റെ കഷ്ടം നിറഞ്ഞ പാത. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും ഒന്ന് മാറ്റിവെച്ച് പുതുക്കത്തോടെ ചിന്തിച്ചാലേ നിങ്ങൾക്കിത് മനസ്സിലാവും. ക്രിസ്തുവിന്റെ കഷ്ടം അതിൽ തന്നെ ശാരീരികമാകണം, നിർബന്ധമില്ല.
ക്രിസ്തുവിന്റെ കഷ്ടം അതൊരു പാതയാ, അതൊരു വഴിയാ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നടക്കാൻ കഴിയുന്ന പാതയാ. കാരണം ആ പാതയിൽ എന്തുണ്ട് എന്നുള്ളത് യേശു തമ്പുരാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ പാതയിലാണ് ഞാൻ നടക്കുന്നത് എന്ന് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഒരു കോൺട്രവേഴ്സി ഇല്ല, ഒറ്റ പാതയേ ഉള്ളൂ ദൈവം 10 നടക്കാൻ തന്നിരിക്കുന്നു. അത് ഒന്ന് തിരിച്ചറിയാം, ഇത് ഇടുക്കമുള്ള പാതയാണ്. രണ്ട്, നമുക്ക് തിരിച്ചറിയാം കേറിയപ്പോ തന്നെ മനസ്സിലായി വീതി ഇച്ചിരി കുറവാണ്. 3, മുന്നോട്ട് നടക്കും തോറും തിരിച്ചറിയാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നിന്നെ അവിടെ കാത്തിരിക്കുന്നു. ഈ പാതയല്ലാതെ സമാന്തരമായ ഒരു പാത ഇല്ലാത്തത് കൊണ്ട് ഭക്തന് നന്നായി തിരിച്ചറിയാം ഞാൻ യേശു എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പാതയിലാണോ ഞാൻ നടക്കുന്നത് എന്ന് അവന് പെട്ടെന്ന് തിരിച്ചറിയാം. നിങ്ങൾക്ക് ആരോടും, ഇവിടെയുള്ള സഹോദരന്മാരോട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ബ്രദർ ഞാൻ യേശുവിന്റെ പാതയിൽ തന്നെയാണോ നടക്കുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടിയ പാതയ്ക്കകത്ത് എന്തുണ്ട്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഉണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചിന്തിക്കാനും ഉറപ്പിക്കാനും കഴിയും ഞാൻ അവൻ എനിക്ക് തന്നേച്ചു പോയ പാതയിൽ തന്നെ ഞാൻ നടക്കുന്നു. പക്ഷെ നാം സമാന്തരമായി കേൾക്കുന്നത് നിങ്ങൾ സമൃദ്ധിയുള്ളവരാകുമ്പോൾ, നിങ്ങളുടെ കഷ്ടങ്ങൾ മാറുമ്പോൾ, നിങ്ങൾക്ക് പണമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് രോഗമൊന്നുമില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ മക്കളാണ് എന്ന് നാം മറുവശത്ത് കേൾക്കുമ്പോൾ തിരിച്ചറിയണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നിങ്ങൾക്ക് ആരോഗ്യമോ രോഗമോ ഉണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തിരിച്ചറിയും ഐ ആം ബിയറിംഗ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ കഷ്ടങ്ങൾ ഞാൻ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു, യേശുവിന്റെ കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, യേശുവിന്റെ കഷ്ടങ്ങളിൽ എനിക്ക് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്, യേശുവിന്റെ കഷ്ടങ്ങളെ ഞാൻ പുൽകുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആമേൻ. ഇങ്ങനെ ഒരു സുവർണ പാത കർത്താവ് നമുക്കായിട്ട് തന്നിരിക്കുക. ഹല്ലേലൂയ. ഇനി ആ പാതയെ സംബന്ധിച്ച് നാം വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് 1 പത്രോസ് അതിന്റെ 2 അതിന്റെ 21 വാക്യത്തിൽ ഈ പാതയെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. തന്ന പാത എന്താണെന്നും അതിന്റെ മുകളിലും താഴെയുള്ള വാക്യങ്ങളിൽ തന്ന പാതയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ 1 പത്രോസ് 2:21.
അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു.
ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നടക്കുവാൻ ക്രിസ്തു തന്റെ കഷ്ടപ്പാടിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു പാത. ആ പാതയുടെ പേരെന്നാണ്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ. ആ പാതയ്ക്ക് നാം കൊടുക്കുന്ന പേരെന്താ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ. അല്ലെ, നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പലയിടത്തും കാണാം അല്ലെ, MG റോഡ്, 100 ഫീറ്റ് റോഡ്, രാജഗോപാലാചാരി റോഡ് അല്ലെ, ഒത്തിരി പേരുകളിൽ ആ റോഡുകൾ അറിയുന്നു. എന്നാൽ ഭക്തന്റെ റോഡിന് ക്രിസ്തുവിന്റെ കഷ്ടം എന്ന ഒറ്റ റോഡാ, അവന് തെറ്റിപ്പോകത്തില്ല. അവൻ ആ റോഡിൽ കയറുമ്പോൾ ഈ ബോർഡ് വായിച്ചാൽ മതി, ക്രിസ്തുവിന്റെ കഷ്ടം അവൻ കൂടെ കൂടെ ആന്തരികമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ റോഡ് തെറ്റത്തില്ല. ഞാൻ പറയുന്നത് അവന് സൈക്കിളേ ഉള്ളൂ അതുകൊണ്ടാണ് അവൻ ക്രിസ്തുവിന്റെ പാതയിൽ. അല്ലല്ലല്ല, അവനെല്ലാം ഉണ്ട്, അവനൊരു കുഴപ്പമില്ല. തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, വസ്ത്രം ഉടുക്കാനുണ്ട്. അപ്പോഴും ഉള്ളിൽ ക്രിസ്തുവിന്റെ കഷ്ടം അവൻ അറിയും, അനുഭവിക്കും. ആ പാതയിലേക്ക് യേശു സഭയെ വിളിച്ചിരിക്കുക. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് തുടങ്ങുന്നത് ഒരു ഒരു പ്രത്യേക ഊന്നലോടെ, അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാൻ പ്രിയുള്ളവർ, ഇത് ഒരു ഓപ്ഷൻ ഒന്നുമല്ല. വീറുകൂടിയ ഭക്തന്മാർക്ക് വേണമെങ്കിൽ കേറാം, നടക്കാം, വലിയ കിരീടം പ്രാപിക്കാം എന്നിടത്തല്ല ഈ വഴി പ്രസക്തം. നിന്റെ വിളിക്കകത്ത് തന്നെ സീസൺ ചെയ്തിരിക്കുന്ന കാര്യമാ ഈ കഷ്ടത, ക്രിസ്തുവിന്റെ കഷ്ടത. അതിനായിട്ടാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ വിളി എന്നതിൽ എനിക്ക് മാറി നിൽക്കാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ കഷ്ടം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഈ പറയുന്ന കഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ, ക്രിസ്തുവിന്റെ കഷ്ടമൊന്നും ഞങ്ങൾക്ക്
അഥവാ ഞങ്ങൾ വന്നാലും ഞങ്ങൾക്കറിയാം എങ്ങനെ പ്രാർത്ഥിച്ചതിനെ തുരത്തി ഓടിക്കണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിനു പറ്റിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ചിലര് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പോലും മാറാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ബൈബിള് വായി നിങ്ങൾ ശ്രദ്ധിക്കു, വായിക്കൂ. യു ആർ കോൾഡ്, നീ അതിനായിട്ട് വിളിക്കപ്പെട്ടു. ഏതിനായിട്ട്? ലോകത്തിൽ എല്ലാവരും സഹിക്കുന്ന കഷ്ടങ്ങൾക്കായിട്ട് നീ വിളിക്കപ്പെട്ടിരിക്കുന്നില്ല. അത് ശപിക്കപ്പെട്ട ലോകത്തിൽ, പാപമുള്ള ലോകത്തിൽ വീണ്ടെടുപ്പ് വരെ അത് കോമൺ ആയി നീ അനുഭവിച്ചെന്നിരിക്കും. അതിനെ ചിലപ്പോൾ നിന്റെ നന്മയ്ക്കും വിശദീകരണത്തിനും ബാലശിക്ഷയ്ക്കും ഉപയോഗിച്ചെന്നിരിക്കും. ബട്ട് ദിസ് ഈസ് സംതിങ് വെരി ഡിഫറെന്റ്. ക്രിസ്തുവിന്റെ കഷ്ടത്തിനായിട്ട് തന്നെ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇൻ ദാറ്റ് കോളിംഗ്, ആ കോളിംഗിൽ നീ ഏറ്റെടുത്തത് എന്താണെന്നറിയാവോ? യേശുവിന്റെ കഷ്ടം, ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിന്റെ കഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലോകത്തിൽ മനുഷ്യരുടെ ചിന്തകളാണ് നമുക്കിതുമായിട്ടുള്ളത്. യേശുവിന്റെ കഷ്ടം ശാരീരികമായ കഷ്ടം ഉണ്ടായിരുന്നു, യേശു ആന്തരികമായി വഹിച്ച കഷ്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. യേശുവിന് പുറമെ ഒരു മരക്കുരിശ് ഉണ്ടായിരുന്നു, ഉള്ളിൽ അവൻ ഒരു കുരിശ് ചുമന്നിരുന്നു. ഞാൻ ഈ പറയുന്ന കഷ്ടം യേശുവിന്റെ പുറമെ, യേശു ബാഹ്യമായി അനുഭവിച്ച പീഡകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ, ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾക്ക് പുറകെ പോകാൻ നമ്മളെ വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ, യേശു കൊണ്ടതുപോലെ 39 ചാട്ടവാറടി നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വാസത്തിലും കൊണ്ടിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലല്ലോ. ചാട്ടവാറിനടി പോട്ടെ, ചെറിയ ഒരു പുൽനാമ്പ് കൊണ്ടുപോലും പോറിലേക്ക് നിന്നല്ലോ, അല്ലെ? പിന്നെ യേശുവിന്റെ കഷ്ടം, ബാഹ്യമായ കഷ്ടം, ആ പാത, ആ ക്രിസ്തുവിന്റെ കഷ്ടത്തിനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നാം ആരും യേശുവിനെ പോലെ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നില്ലല്ലോ. നാം ആരും യേശുവിനെ പോലെ രക്തം ഒഴുക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശാരീരികമായ കഷ്ടങ്ങളാണ് യേശുവിന്റെ കഷ്ടമെന്ന് നാം കൂടുതലായി ചിന്തിക്കുമ്പോഴും, നാം തിരിച്ചറിയാതെ ശ്രദ്ധ കൊണ്ടുവരാതെയും നാം നുഖമെടുത്ത് ചുമക്കാൻ തയ്യാറാകാത്തതുമായ ക്രൈസ്റ്റ് സഫറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് സഭയ്ക്ക് മിസ് ചെയ്യരുത്. സി കഷ്ടങ്ങൾ, ഞാൻ ഭക്തന്മാരുടെ കഷ്ടങ്ങൾ എന്ന് പറയാം, ലിസ്റ്റ് പറയാം. എന്റെ ഏതെങ്കിലും ഒന്നിന്റെ അകത്ത് നിങ്ങൾ വരുമെന്ന് നോക്കാം. ഒന്ന്, യേശുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാവും. നിങ്ങളുടെ ബന്ധുക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പീഡ, വീട്ടിൽ നിറക്കി വിടുക, വീട്ടിൽ കയറ്റാതിരിക്കുക, സ്വത്ത് തരാതിരിക്കുക, അപമാനം, നാട്ടുകാരുടെ കളിയാക്ക, ഇതും. രണ്ട്, സുവിശേഷ വേലയിൽ നിങ്ങൾക്കുള്ള കഷ്ടം അതുണ്ട്. അത് സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കുള്ളൂ. അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? വെയിൽ കൊള്ളണം, പിന്നെ കാറ്റ്, തണുപ്പ്, പട്ടിണി, പിന്നെ ചിലപ്പോൾ സുവിശേഷ വിരോധികളുടെ ആക്രമണം, അപകടം, നിങ്ങൾക്ക് രോഗങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വരും. ചില മാറാരോഗങ്ങൾ വരെ പിടിക്കും, കാരണം നിങ്ങളുടെ പല വിധത്തിലുള്ള സ്ഥലത്തുള്ള യാത്രകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. സുവിശേഷത്തിന്റെ കഷ്ടത. മൂന്ന്, കർത്താവ് നിങ്ങളെ പരിശോധിക്കുന്ന പരിശോധനകളിൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദന, സഫറിങ്. നാല്, ബാലശിക്ഷ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കഷ്ടം. ഇതെല്ലാം ക്രിസ്ത്യാനികൾക്ക് വരുന്ന കഷ്ടങ്ങളാണ്. സുവിശേഷ യേശുവിനെ വിശ്വസിക്കുന്നതിന്റെ പേരിലുള്ള കഷ്ടം, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലുള്ള കഷ്ടം, നമ്മുടെ പരിശോധനകളോടുള്ള ബന്ധത്തിലുള്ള കഷ്ടങ്ങൾ, നമ്മുടെ ബാലശിക്ഷയോടുള്ള ബന്ധത്തിലുള്ള കഷ്ടങ്ങൾ. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോകുക, കഷ്ടം നൽകുക, അതും ഒരു കഷ്ടമാണ്, കർത്താവിനെ സാക്ഷീകരിക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ചില വ്യത്യസ്തമായ ഒരു കാര്യം പത്രോസ് പറഞ്ഞു വരിക, ഇതെല്ലാം ക്രിസ്ത്യാനിക്ക് വേണമെങ്കിൽ അനുഭവിച്ചാൽ മതി. എല്ലാവർക്കും ഇത് ഒരുപോലെ അനുഭവിക്കണം. എല്ലാവരും സുവിശേഷവേലയുടെ കഷ്ടം അനുഭവിക്കുന്നില്ലല്ലോ. എല്ലാവരും യേശുവിനെ വിശ്വസിച്ചിട്ട് പേര് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. ചിലർക്ക് പീഡയുണ്ട്, ചിലർക്ക് ഉണ്ടായില്ല. ബാലശിക്ഷയും പരിശോധനയും കുറച്ചും കൂടെ കോമണം. എങ്കിലും ബാഹ്യം ഇതെല്ലാം, ഈ പീഡകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇതെല്ലാം ബാഹ്യമായ ഒരു രൂപമാണ് കൂടുതലുള്ളത്. ഇത് പ്രയോഗത്തിൽ വരുമ്പോൾ കൂടുതലും ബാഹ്യമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആന്തരികമായി അനുഭവിക്കും, ആന്തരികമായിട്ടുണ്ട്, എസ്പെഷ്യലി ബാലശിക്ഷയ്ക്കകത്തൊക്കെ ആന്തരികമായ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടും ക്രിസ്തുവിന്റെ കഷ്ടം എന്ന കാര്യം പരിചയപ്പെടുത്തുമ്പോൾ ഇതിൽ നിന്ന് വിഭിന്നമായി നിങ്ങളുടെ ബാഹ്യത്തിൽ അധികം കാണാത്തതും നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധമായി സഫർ ചെയ്യുന്നതുമായ ക്രൈസ്റ്റ് സഫറിങ്, അതിനായിട്ട് നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് കമ്പൽസറിയാണ്, അത് ഒഴിച്ചുകൂടാൻ മേലാത്ത, അത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതല്ല. അത് അമേരിക്കയിലുള്ള ആൾക്കും ഈ ആഫ്രിക്കയിലുള്ള ആൾക്കും പട്ടിണി കിടക്കുന്ന ആൾക്കും സമൃദ്ധിയിൽ കിടക്കുന്ന ആൾക്കും ഒരുപോലെ ഉള്ളതാണ് ക്രിസ്തുവിന്റെ കഷ്ടം. ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിക്കുന്നില്ലെങ്കിൽ ഹി ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട്, നമ്മളെ കുറിച്ച് തന്നെ പൊതുവെ ഒരു അപവാദമുണ്ട്, നമ്മൾ കഷ്ടതയെ കുറിച്ചാണ് എപ്പോഴും പ്രസംഗിക്കുന്നത് എന്നും നാട്ടുകാരുടെ, നമ്മുടെ ഇവിടെ ഇല്ല, നാട്ടുകാരുടെ ഒരു അഭിപ്രായം. പട്ടിണിയാണ് നമ്മുടെ പ്രധാന പ്രസംഗ വിഷയം. നമ്മളിവിടെ പട്ടിണിയൊന്നും പ്രസംഗിക്കില്ല, ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ പറയുള്ളു? ഒരു പട്ടിണിയില്ല. ഞാൻ നോക്കിയിട്ട് നല്ല തൃപ്തിയോടെ കാഴ്ച, നല്ല മിടുക്കന്മാരായിട്ടാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ മോത്തോട്ടൊക്കെ നോക്കിയാൽ നല്ല ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. അല്ല, ഇവിടെ പട്ടിണിയുണ്ടോ? നമ്മുടെ സഭയിൽ പട്ടിണി ഇല്ല, നമ്മുടെ സഭയിൽ സമൃദ്ധി ഉണ്ട്. ഇത് പറയാതെ സമൃദ്ധിയുണ്ട്, അപ്പൊ പറഞ്ഞിരുന്ന എന്നായിരിക്കുന്നത്? അപ്പൊ നമുക്ക് സമൃദ്ധി ഉണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് അനുവദിച്ചിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. അല്ലറ ചില്ലറ പ്രയാസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കും, ഏറ്റക്കുറച്ചിലുകൾ, പക്ഷെ അതിനൊക്കെ കവിയുന്ന ഒരു സ്വർഗീയ സന്തോഷം എല്ലാവരുടെയും ഹൃദയത്തെ കർത്താവ് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ കഷ്ടം ഇവിടെ ഇരിക്കുന്ന ചിലർക്കും ചിലർക്കില്ലാതെയും ചിലർക്കും ചിലർക്കില്ലാതെയും അതല്ല. യേശുവിന്റെ പാതയിൽ നടക്കാൻ വിളിക്കപ്പെട്ട ദൈവവേദൽ യേശുവിന്റെ പാതയിലാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് തന്നെ വൺ ഓഫ് ദ ടെസ്റ്റ് that he is every day bearing the sufferings of Christ എന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മാർക്ക, അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് കൂടെ നിൽക്കുന്നതാണ്, നിന്റെ കൂടെ നിൽക്കുക. യേശു നിന്നെ കൊള്ളടത്തോളം കാലം, യേശുവിനെ സ്നേഹിക്കുന്നിടത്തോളം കാലം, യേശുവിൽ വസിക്കുന്നിടത്തോളം കാലം, യേശു നിന്റെ കർത്താവായിരിക്കുന്നിടത്തോളം കാലം, സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് വിൽ ഓൾവേസ് ഫോളോ യു. നിനക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടു. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ സഫറിങ്സ് എന്താണെന്ന് വായിച്ചു നോക്കാം. ഒന്ന് പെട്ടെന്ന് വായിക്കാം, അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
ദൈവത്തെക്കുറിച്ച് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം
യെസ്
അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു.
ഒരുവൻ അന്യായമായി ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത്
പ്രസാദമാകും,
ദൈവത്തിന് പ്രസാദമാകും. നിങ്ങൾ അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, ക്രിസ്തുവിന്റെ കഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ മുകളിലും താഴെയും ആ സ്റ്റഫാണ് വെച്ചിരിക്കുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ കഷ്ടം? ശ്രദ്ധിക്കൂ, അതിന്റെ അകത്ത് അന്യായമായി കഷ്ടം സഹിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അന്യായമായി കഷ്ടം സഹിക്കും, ഒരു ന്യായവുമില്ല ഈ കഷ്ടത്തിന്, പക്ഷെ നീ അത് സഹിക്കുന്നുണ്ടോ? നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ ഭയങ്കര ദുഃഖം വരും. വരുമോ? വരും. ചില കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ദുഃഖമില്ലാത്തത് നമുക്ക് തന്നെ അറിയാം, അത് നമുക്ക് കിട്ടാനുള്ളതാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഭാഗത്ത് ഒരല്പം ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങളുടെ കരച്ചില് ഇച്ചിരി ആഴമായിരിക്കും. ആണോ? ആ എന്താണ് ക്രൈസ്റ്റ് സഫറിങ്ങിന്റെ പ്രത്യേകത? അതിന്റെ ആദ്യത്തെ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഒരു സ്പെഷ്യലാണ്, അന്യായമായി അനുഭവിക്കുന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്ത് ന്യായം ഉണ്ട്. ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ മൈ റൈറ്റ്, എന്റെ റൈറ്റിൽ എനിക്ക് നിൽക്കാൻ കഴിയും. എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ ന്യായം പറഞ്ഞ് അവനെ തോൽപ്പിക്കാൻ കഴിയും. അപ്പോഴും ഞാൻ, നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ, ആ ഊതിയാൽ പറക്കുന്ന ന്യായാധിപന്റെ മുമ്പിൽ ആധിപത്യം തോളിൽ മേലുള്ളവൻ കെട്ടപ്പെട്ടവനായി ഒരു വാക്കും ഉരിയാടാതെ നിന്നതിൽ അവൻ ആശ്ചര്യപ്പെട്ടു പോയെന്നാ പറയുന്നത്. യെസ്, നമ്മുടെ ഈ പാത്തിൽ, ഈ യാത്രയിൽ പ്രിയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആർ യു ബിയറിംഗ് ദ ക്രൈസ്റ്റ് സഫറിങ് ഇൻ യുവർ ലൈഫ്? അതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം? അന്യായം കൊണ്ടും നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗം ഞാൻ പ്രസംഗിക്കാതെ ഞാൻ കേൾക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എനിക്ക് നല്ലതാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊരു ന്യായവാദിയാണ്, ബേസിക്കലി ഒരു ന്യായവാദിയാണ്. ഇച്ചിരി വല്ലോ ന്യായം എങ്ങാൻ അകത്ത് കിടപ്പുണ്ടെങ്കിൽ ഒരല്പം ഒക്കെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് പലപ്പോഴും ക്രിസ്തുവിന്റെ കഷ്ടം, ക്രൈസ്റ്റ് സഫറിങ്, ചില സമയത്ത് എനിക്കൊരല്പം അന്യമായിട്ട് നിന്നു പോകുന്ന പോലെ തോന്നാറുണ്ട്. ഒരല്പം നമ്മുടെ ഭാഗത്തുനിന്ന് ചെല്ലു പറയും, ചെല്ലു പറയാറ് കേട്ടില്ലേ, എടാ കൊടുത്താൽ തോമസ് കുട്ടിക്ക് വാങ്ങിക്കാനും അറിയാം. കേട്ടില്ലേ, തോമസ് കുട്ടിയെ വെറുതെ ഒന്നുമല്ല, തോമസ് കുട്ടി കൊടുത്താൽ വാങ്ങിക്കാൻ അറിയാം. ഈ തോമസ് കുട്ടിക്ക് ഉശിരെവിടുന്ന വരുന്നത്? തോമസ് കുട്ടിക്ക് അന്യായമായി ഇപ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, തോമസ് കുട്ടിയുടെ ജഡം അന്യായം സഹിക്കാൻ മനസ്സില്ലാത്ത ജഡ, നല്ല നീതിബോധമൊക്കെ ഉള്ള ജഡ, പുള്ളി അങ്ങ് തെയ്യ കേട്ടി എഴുന്നേറ്റങ്ങ് വരും. പക്ഷെ ക്രിസ്തുവിന്റെ കഷ്ടം എന്ന് പറയുന്നത് അന്യായമായി ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം കഷ്ടം സഹിക്കുന്ന. പ്രിയമുള്ളവരെ, അത് എനിക്കും വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിക്കുകയാണ് നിങ്ങൾ എന്ന് പറയാതിരിക്കാൻ. അപ്പം ആ കഷ്ടത്തെക്കുറിച്ച് എങ്ങനെയാണ് അത് കഷ്ടം അവൻ അനുഭവിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അവന്റെ ന്യായം അവൻ ബോധിപ്പിക്കാതെ അവൻ മിണ്ടാതെ നിൽക്കി. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൂടെ അന്യായങ്ങൾക്കായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ചിലയിടത്ത് നിന്ന് ന്യായം സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അന്യായമായിട്ടാണ് നിന്റെ ജീവിതത്തിൽ അത് പോരാട്ടമായി വരുന്നതെങ്കിൽ തിരിച്ചറിയൂ. സന്തോഷത്തോടെ ദൈവത്തോടുള്ള മനോബോധ നിമിത്തം നീ അത് അനുഭവിക്കൂ. നീ ക്രിസ്തുവിന്റെ പാതയിൽ യാത്ര ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് നിൻ കർത്താവിനോടുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടം അനുഭവിക്കുന്നു. എന്റെ യേശു അന്യായമായി കഷ്ടം സഹിച്ചു സഹിച്ചു. അപ്പോൾ നാം എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു പോകും, പറഞ്ഞു. ചിലപ്പോ ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ, ഓക്കെ, ഞാൻ അടുത്ത വാക്യത്തിലേക്ക്, ആ വാക്ക് അവിടെയായിരിക്കും കുറച്ചുകൂടെ പ്രസക്തി. ഇനി ഈ ഈ നമ്മളുടെ ഈ ഈ അന്യായം ആരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്? കൂടുതലും അന്യായം എവിടെ നിന്നാ ഉണ്ടാകുന്നത്? വസ്തുക്കളിൽ നിന്നല്ല, ഇലക്ട്രിസിറ്റിയോ ഫാനോ ബൾബോ ഒന്നുമല്ല നമ്മളോട് അന്യായം ചെയ്യുന്നത്. നമ്മളോട് ആരാ അന്യായം ചെയ്യുന്നത്? നമ്മളോട് അന്യായം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ റീഡിംഗ് എടുക്കാൻ വരുന്നവനാ അന്യായം ചെയ്യുന്നത്, അല്ലാതെ ഒരു വസ്തു നമ്മളോട് അന്യായം ചെയ്യുന്നില്ല. നമ്മളോട് അന്യായം ചെയ്യുന്ന ആരാ? വ്യക്തികളാണ്. അപ്പൊ ദൈവം നമ്മുടെ പാതയിൽ അന്യായക്കാരെ പിടിച്ചു നിർത്തും, അന്യായക്കാരെ പിടിച്ചു നിർത്തും. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പണ്ട് രാജാക്കന്മാർ വേട്ടയ്ക്ക് പോകുമ്പോൾ വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കിങ്കരന്മാരെ അവരുടെ വനത്തിലേക്ക് വിടും. വനത്തിലേക്ക് അവര് പോകുന്നതിന് മുമ്പ് അവരുടെ കിങ്കരന്മാരെ അയക്കും. അവര് ചെന്ന് പാട്ടകൊട്ടും പടക്കം പൊട്ടിക്കും, പടക്കം പൊട്ടിക്കും പാട്ടകൊട്ടും. ഈ ശബ്ദം എല്ലാം കേട്ടിട്ട് ബുഷിന്റെ അകത്തൊക്കെ ഇരിക്കുന്ന, ഈ കാടിന്റെ അകത്തും ഗുഹയ്ക്കകത്തും ഇരിക്കുന്ന മൃഗങ്ങൾ ഈ ശബ്ദം കേട്ട് പ്രാണരക്ഷാർത്ഥം നാലു പാടേക്ക് ഓടാൻ പോകുമ്പോൾ ആ ഓട്ടത്തിലാണ് രാജാക്കന്മാർ അവയെ എന്ത് ചെയ്യുന്നത്? വെടിവെക്കുന്നത്. പക്ഷെ അവർക്ക് ഈ മൃഗങ്ങളെ ഇളക്കി കൊടുക്കാൻ കിങ്കരന്മാരെ ആദ്യം വിടും. അവരിളക്കി വിടുന്ന മൃഗങ്ങളെ എന്ത് ചെയ്യും രാജാക്കന്മാർ? അവർ അവരുടെ തോക്കിനിരയാക്കി തീർക്കും. നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിച്ചേ, ഈ മൃഗങ്ങൾ കാടുകളിൽ നിന്ന് ഈ ശബ്ദത്തിന്റെ വെപ്രാളത്താൽ പുറത്തേക്ക് ചാടി വരുമ്പോൾ അത് ഇളക്കി വിട്ട ഓരോ കിങ്കരന്മാരെയും രാജാക്കന്മാരെയും വെടിവെച്ച് താഴെയിടുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പലരുടെയും സ്ഥിതി. എന്റെയും സ്ഥിതി ചില സമയത്ത് അതായി പോകാറുണ്ട്. ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്, അയ്യോ, ഞാൻ ജഡത്തിൽ ഒരു നന്മയും വസിക്കാത്ത മനുഷ്യനെന്ന് ചില സമയത്തൊക്കെ കരയുന്നത് അപ്പോഴാണ്. ഇതിനകത്ത് എന്നാന്നറിയോ ഒരു പ്രശ്നം? വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെ ഈ മൃഗങ്ങളെ ഇളക്കി വിടാൻ ദൈവം നേരത്തെ ചില കിങ്കരന്മാരെയൊക്കെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരാകപ്പാടെ ചെയ്യുന്ന പരിപാടി എന്നറിയാം, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഈ മൃഗങ്ങളെയൊക്കെ ഇളക്കി വിടാൻ ദൈവം അവരെ ഉപയോഗിച്ചതാണ്. നമ്മള് അവന്മാരെ വെടിവെക്കുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇളങ്ങി വന്ന മൃഗങ്ങളെല്ലാം സ്വസ്ഥമായിട്ട് പാർക്കുകയാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട്. ഇതിന്റെ അകത്ത് രസകരമായ കാര്യം, ഈ നമ്മുടെ ഹൃദയത്തിലുള്ള ജഡീകമായ മൃഗങ്ങളെ ഇളക്കി വിട്ടവരെ വെടിവെക്കുന്നതിലാണ് നമുക്കൊരു സുഖം. ഇളകി വന്ന മൃഗത്തെ വെടിവെക്കാനാണ് വേദവസ്തുവ മുടിഞ്ഞു പറയുന്നത്, ജഡത്തെ രാഗമോഹത്തോടെ ക്രൂശിക്ക. പൊക്കി വിട്ടത് ബസ് കണ്ടക്ടറാ, പൊങ്ങി വന്നത് ദേഷ്യം. ആരോടാ ന്യായമായ രീതിയിൽ നമുക്ക്? എന്റെ ഇതാണെങ്കിൽ ഞാനൊന്ന് ന്യായം പറയാൻ ശ്രമിക്കും കണ്ടക്ടറോട്, ഇച്ചിരിയൊക്കെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ വേദപുസ്തകത്തിൽ ക്രിസ്തുവിന്റെ പാത നാം സുവ്യക്തമായി കാണുമ്പോൾ ക്രിസ്തു നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. പ്രിയുള്ളവരെ, എനിക്കു ഞാൻ ഉൾപ്പെടെ എന്റെ ഹൃദയത്തിലുള്ള ജഡീകമായ മൃഗങ്ങളെ ഇളക്കി മാറ്റിവിടാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള കിങ്കരന്മാരെ അവരെ തകർക്കുമ്പോൾ എന്റെ ജഡത്തിനൊരു സുഖമുണ്ട്. പക്ഷെ എന്റെ ആത്മാവിന് സുഖം ലഭിക്കണമെങ്കിൽ ഇളകി വന്ന ആ മൃഗങ്ങളെ തകർക്കുമ്പോഴാ ഞാൻ ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നത്. ഹല്ലേലൂയ. ഇതാ ക്രിസ്തുവിന്റെ പാതയുടെ ഒരു പ്രത്യേകത. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും ദൈവം തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഇപ്രകാരമുള്ള എല്ലാ വ്യക്തികൾക്കായിട്ടും സ്തോത്രം. അവരെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്നത് നമ്മുടെ കാടളക്കിയാണ്. സകല ദോഷവും കപടവും നിറഞ്ഞ ഹൃദയത്തിൽ കിടക്കുന്ന പല മൃഗങ്ങളെയും അവർ മുഖാന്തരം ഉണർത്തപ്പെടുമ്പോൾ നാം ഉണർത്തിയവരെ നോക്കാതെ ഉണർത്തപ്പെട്ടതിനെ നാം നോക്കി അതിനോട് നാം പോരാടുന്നുവെങ്കിൽ ആ പോരാട്ടത്തിൽ നിനക്കൊരു കഷ്ടതയുണ്ട്. ആ കഷ്ടതയാണ് ക്രിസ്തുവിന്റെ കഷ്ടം. ആ കഷ്ടതയാ ക്രിസ്തുവിന്റെ കഷ്ടം. പൊതുവെ അങ്ങോട്ടൊന്ന് കേറി നിൽക്കണോ എന്നോടല്ലേ പറഞ്ഞത് എന്ന് പറയുന്ന ആ വ്യക്തിയോട് ഒന്ന് പുറകോട്ടൊന്ന് നോക്കും. പക്ഷെ ആ അങ്ങോട്ടൊന്ന് കേറി നിൽക്കടാന്ന് പറഞ്ഞവൻ ആ ഏരിയയുടെ ആ കാര്യത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ് ഈ പറയുന്നത്. പുള്ളി അവിടെ ആക്കിയിരിക്കുക, ദൈവം ആക്കിയിരിക്കുക. പക്ഷെ നമുക്ക് ഒരു രക്ഷയില്ല, നമുക്ക് പുള്ളിയെ പിടിക്കുന്നില്ല. ഇയാളോടല്ലോടോ പറഞ്ഞ അങ്ങോട്ടൊന്ന് കേറി നിൽക്കാൻ. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കട്ടു, ഇയാൾ ആരോട് ഒന്ന് ചോദിക്കും തിരിഞ്ഞ്. എന്താണെന്നറിയാം, ജഡത്തിന് സുഖം അവനിട്ട് വെടിവെക്കുന്ന ജഡത്തിന് സുഖം, ആത്മാവിന് സുഖം തട്ടിക്കേറാൻ ശ്രമിക്കുന്ന എന്റെ മരിക്കാത്ത ജഡത്തെ ക്രൂശിക്കുന്ന എന്റെ ആത്മാവിന് സുഖം, ഇത് തമ്മിലുള്ള യുദ്ധത്തിൽ പലപ്പോഴും കിങ്കരന്മാരെ വെടിവെച്ച് നമ്മൾ സന്തോഷിക്കുക. പക്ഷെ ക്രൈസ്റ്റ് സഫറിങ് എന്ന് പറയുന്നത് അന്യായം ന്യായമുള്ളപ്പോഴും അന്യായക്കാരൻ മുഖാന്തരം പൊങ്ങി വന്ന എന്റെ ജഡത്തിലെ മൃഗങ്ങളെ ഞാൻ നിരന്തരം വേട്ടയാടുമ്പോൾ അതെന്റെ ജഡത്തിന് സുഖമില്ല. പക്ഷേ അത് ഓരോ പ്രാവശ്യം വെടിയേറ്റ് വീഴുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഫീൽ ദ ഫ്രീഡം ഇൻ മൈ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ യാഥാർത്ഥ്യത്തോടെ പറയട്ടെ, ഏതൊരു പാപവും ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ പാപത്തിലേക്ക് പ്രവേശിപ്പാൻ, അത് ദേഷ്യമാകട്ടെ, എതിര് പറയുന്നതാകട്ടെ, ചീത്ത പറയുന്നതാകട്ടെ, എന്തുമാകട്ടെ, അത് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. നമ്മുടെ ആ കോപം ഒന്ന് ഇറങ്ങി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ആത്മാവിൽ ഒരു സന്തോഷമില്ല, പാട്ടില്ല. എന്നാൽ ആ ഒരു പ്രത്യേക നിമിഷത്തിൽ ജഡത്തോടെ ഒന്ന് എതിർത്ത് നിന്ന് അതിനെ ജയിക്കാൻ നമുക്ക് ദൈവകൃപ ലഭിച്ചാൽ, അല്ലെങ്കിൽ ബോധപൂർവ കൃപയ്ക്ക് നിന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ, ആ നേരം അവനോട് പറയാതെ പോയതിന്റെ കഷ്ടപ്പാട് നീ അനുഭവിച്ചാലും വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ചെവി ആത്മാവിനോട് ചേർത്ത് പിടിച്ചാൽ അവിടെ ഒരു മ്യൂസിക് ഗ്രൂപ്പ് പാട്ടുപാടുന്നത് നിനക്ക് കേൾക്കാൻ കഴിയും. ഇവരൊന്നും ഒന്നുമല്ല, ഇവിടെ പാട്ടുപാടുന്ന ഈ പിള്ളേരുണ്ട്, ഇവരൊന്നുമില്ല. ഇവർക്കൊരു സംഭവം അറിയത്തില്ല. ഇത് നിന്റെ ഉള്ളിൽ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു പാട്ടാ. സി, ഒരു പാപത്തെ ജയിക്കുമ്പോൾ അതിന്റെ പ്രാരംഭ ദിശയിൽ നീ അനുഭവിക്കുന്ന ഒത്തിരി കഷ്ടങ്ങളുണ്ട്. കാരണം ജഡത്തിന് ഭയങ്കര സുഖമാണ് നീ അതിനെ വെടിവെക്കുന്നത്, അവനെ വെടിവെക്കുന്നു. ഈ സുഖത്തെ നിനക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല, കാരണം നീ യേശുവിനെ മുഖാമുഖം കാണുന്നില്ല. പക്ഷെ നീ ആ ജഡത്തിന്റെ സുഖത്തെ തള്ളിക്കളഞ്ഞിട്ട് ആ പാപത്തെ അവിടെ അതിജീവിക്കുമ്പോൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എത്രയോ പ്രാവശ്യം എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ ശേഷം യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ എങ്ങും പോകണ്ട, എന്റെ ആത്മാവിൽ കർത്താവ് നിറച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്, അവിടേക്ക് എന്റെ ചെവി കൊണ്ട് വെക്കുമ്പോൾ ഐ ഫീൽ ദ സോങ്, ഐ ഫീൽ ദ മ്യൂസിക്, ഞാൻ അവിടെ ഒരു പാട്ട് കേൾക്കും, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പാട്ട്. യെസ്, പാപം ചെയ്യുമ്പോൾ എത്രയാണ് ആത്മാവിൽ കനം വരുന്നത്, ഒരു പാപത്തെ കാലളിയിൽ നാം ജയിക്കുമ്പോൾ ആത്മാവിന്റെ ഓ പാട്ടുകൾ, മ്യൂസിക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. എത്ര വലിയ ഉത്സാഹം! ഞാൻ ആ വാക്യം, എനിക്ക് ആ വാക്യം ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. മാനസാന്തരം, എത്ര വലിയ ഉത്സാഹം, എത്ര വലിയ ഉത്സാഹം കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, മാനസാന്തരം, ഞാൻ പറഞ്ഞത് ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്സാഹം മാനസാന്തരം കൊണ്ടുവരും. എവറി ടൈം റിപ്പന്റൻസ് ബ്രിങ് മച്ച് എൻകറേജ്മെന്റ് ടു അവർ സ്പിരിറ്റ്. ആമേൻ. അതാണ് ക്രിസ്തുവിന്റെ സഫറിങ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത. സമയം വളരെ മുമ്പോട്ട് പോകുന്നു. 20-ാമത്തെ വാക്യം എന്ന് പറഞ്ഞു,
നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ.
ആ
അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്.
ശ്രദ്ധിക്കൂ, അടുത്തത് അതിനേക്കാൾ ഇച്ചിരി കട്ടിയുള്ളതാണ്. ഇപ്പം ക്രിസ്തുവിന്റെ സഫറിങ്ങിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്ന സഹനം. മറ്റേത് അങ്ങോട്ട് പ്രത്യേകിച്ച് നന്മയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ന്യായം ചെയ്തിട്ടേ ഉള്ളൂ, എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അതുകൊണ്ട് അനുഭവിക്കുന്ന കഷ്ടതയാണ്. പക്ഷെ ഈ കഷ്ടതയുടെ പ്രത്യേകത, ഇതൊരു ന്യൂട്രൽ പൊസിഷൻ അല്ല. നീ അങ്ങോട്ട് നന്മ ചെയ്തു, അങ്ങോട്ട് ഉപകാരം ചെയ്തു, അങ്ങോട്ട് പ്രയോജനം ചെയ്തു, എന്നിട്ട് നീ അനുഭവിക്കുന്ന കഷ്ടം, ഇത് തന്നെയാ യേശു അനുഭവിച്ചത്. ലോകത്തിൽ ഏറ്റവും വലിയ ദിവ്യ പുരുഷന്റെ കൂടെയും അവൻ വിളിച്ചു ചേർത്ത വിശുദ്ധന്മാരുടെ കൂടെയും നടക്കാൻ ഭാഗ്യം ലഭിച്ച യൂത അവൻ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയുമ്പോഴും യേശുവിൽ നിന്ന് അവന് നന്മ പ്രാപിക്കുമ്പോഴും അവൻ നാശയോഗ്യനായി മാറിയപ്പോഴും കർത്താവ് അവന് അവന്റെ നന്മകളൊന്നും പിൻവലിച്ചില്ല. അവൻ നന്മ ചെയ്തിട്ടും അവൻ എന്ത് കിട്ടു? അവന് തിന്മ ലഭിച്ചു. ഈ കഷ്ടം അത്ര പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം വഴിയെ പോകുന്ന ഒരാൾ നമ്മളെ വെറുതെ അടിക്കുന്നത്, നമ്മൾ അവനെ നന്മയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്, നമ്മൾ അവനോട് വഴക്കിന് പോയിട്ടില്ല, അതുകൊണ്ട് പിന്നെ എന്തിനാ? പക്ഷെ ഇതങ്ങനെയല്ല. അങ്ങോട്ട് നാം നന്മ ചെയ്തതാ, കൊടുത്തതാ. നമ്മൾ ചില സമയത്ത് കഷ്ടം വരുമ്പോൾ പറയാറില്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കർത്താവ് ഇപ്പോൾ ഈ കഷ്ടം അനുഭവിക്കുന്നു? അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, കഷ്ടം അനുഭവിക്കണമെങ്കിൽ തെറ്റ് ചെയ്യണം, തെറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് കഷ്ടം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തെറ്റ് ചെയ്യാതെ കിട്ടുന്ന കഷ്ടം ഞാൻ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കത്തില്ലെന്നാണ് നമ്മുടെ ഭാഷ. ഞങ്ങളെ സംബന്ധിച്ച് കർത്താവ്, നിങ്ങൾ ചില സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഇല്ലേ? ഞാൻ എന്തിന് കർത്താവ് ഈ കഷ്ടം അനുഭവിക്കുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഈ കഷ്ടം അനുഭവിക്കുന്നു? അപ്പം നമ്മുടെ ജഡത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ജഡം പറയുന്നതെന്നറിയോ? തെറ്റില്ലാതെ കഷ്ടം സഹിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ അതിന് മുകളിൽ പൗലോസ് വ്യക്തമായിട്ട് പത്രോസ് പറയുന്നുണ്ട്, നിങ്ങള് കുറ്റം ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ എന്ത് യശസ് ഉള്ളൂ? ഒരു പ്രയോജനവും ഇല്ല. ക്രൈസ്റ്റ് സഫറിങ്ങിന്റെ പ്രത്യേകത, കഷ്ടം എന്ന് പറയുമ്പോൾ തെറ്റ് എന്താണെന്നുള്ള ചോദ്യം വരുന്നത്. ക്രൈസ്റ്റ് സഫറിന്റെ പ്രത്യേകത, അവൻ നന്മ ചെയ്യുന്തോറും നന്മ ചെയ്യുന്തോറും നന്മ ചെയ്യുന്തോറും അവന് കഷ്ടം ചിലപ്പോൾ ആദായമായി തിരിച്ചു കിട്ടും. അതുകൊണ്ടാ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്ന് പോകരുത്. ഒരു ക്രൈസ്റ്റ് സഫറിങ്ങിന്റെ പാതയാണ്. അപ്പോഴുള്ളവരെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാം, നിങ്ങൾ നന്മ ചെയ്ത പലരും നിങ്ങൾക്ക് വിരോധികളായി തീരും. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാത്തവര് വിരോധികളായി തീരുമെന്നല്ല, നിങ്ങൾ എക്സ്ട്രാ എഫർട്ട് എടുത്ത് നന്മ ചെയ്ത് 2 മൈൽ എക്സ്ട്രാ ദൂരം നടന്നവൻ നിങ്ങളെ കുറിച്ച് പറയും, അവൻ ഭയങ്കര പണമോഹിയാണ്. എന്നെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഹല്ലേലൂയ. ക്രിസ്തുവിന് ആ കഷ്ടം ഉണ്ടായിരുന്നു. ഇത് ആന്തരികമായ സഫറിങ്സാ, ആന്തരികമായ. ഓക്കെ, എന്റെ ചിന്ത ഇതല്ല, ഞാൻ ആ വേദഭാഗങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് പോയെന്നേ ഉള്ളൂ. അതിൽ നമുക്ക് ഈ എല്ലാ വിളിക്കും 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കേറുന്നുണ്ട്. നമ്മൾ മുമ്പ് വായിച്ച വാക്യം ഞാൻ 20 സ്കിപ്പ് ചെയ്യാം. 21-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്, അതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കപ്പെടുന്നത്. അപ്പം അതിന് മുകളിലുള്ള വാക്യങ്ങളും ഇനിയും അതിന് താഴെയുള്ള 2 വാക്യങ്ങളിലൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ക്രൈസ്റ്റ് സഫറിങ് പൂർത്തിയാകുന്നു. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിനക്ക് എന്ത് കിട്ടും എന്നതല്ല പ്രധാനം. കർത്താവ് നിന്നെ വിളിച്ച വിളിക്കകത്ത് നിനക്കൊരു നിർബന്ധം കടപ്പുണ്ട് നിന്റെ മേൽ. എന്റെ പെണ്ണു പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വിളിക്കകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ വിളിക്കകത്ത് വന്ന് കിടക്കുന്ന ഒരു നിർബന്ധമുണ്ട്. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ച പൈസ കിട്ടുമോ എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉറപ്പുമില്ല. പക്ഷെ ക്രിസ്തുവിന്റെ കഷ്ടം നിങ്ങൾക്ക് നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളത് അവന്റെ വിളിക്കകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇനി അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 22-23 വാക്യം,
അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല.
യെസ്,
തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക ചെയ്തത്. നാം പാപം സംബന്ധിച്ചു മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതില്ല.
ശ്രദ്ധിക്കൂ, വീണ്ടും കഷ്ടതയുടെ മറ്റൊരു തലത്തെ കുറിച്ച് പറയുകയാണ് ക്രിസ്തുവിന്റെ സഫറിങ്. എന്താ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. ആ വാക്യത്തിൽ അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. പ്രിയുള്ളവരെ, നമ്മളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിന്റെ അകത്ത് വായിൽ ഒരു വഞ്ചനയും ഇല്ലാത്തതുകൊണ്ടാണോ വഴക്ക് വരുന്നത്? അല്ല, വായിൽ അല്പസ്വല്പമൊക്കെ വഞ്ചന ഇടയ്ക്ക് വന്നു കയറും. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് വായിൽ ഒരു വാക്ക് വഞ്ചന പോലും ഇല്ലാതെ ജീവിച്ച യേശു മാത്രമേ ഉള്ളൂ. അവനിൽ എന്തില്ല? പാപം ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, പാപമില്ലാത്ത, വായിൽ വഞ്ചനയില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ കഷ്ടമെല്ലാം ഉണ്ടായത്. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കകത്ത് നിങ്ങളെ ആന്തരികമായി നിങ്ങൾ ചുമക്കേണ്ട ജഡത്തിന്റെ ഒരു ക്രൂശുണ്ട്. അവിടെ നിങ്ങളുടെ വായിൽ വഞ്ചനയില്ലാതിരിക്കുമ്പോഴും നിങ്ങൾ ശകാരത്തിന് പകരം ശകാരിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ പാപം ചെയ്യാതിരിക്കുമ്പോഴും എത്രയും വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ നീ അറിയുന്ന ഒരു കാര്യമുണ്ട്, ജഡത്തിലേക്ക് ഒരു കത്തി കയറി വരുന്നത് നിനക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക പ്രിയുള്ളവരെ, നിങ്ങളുടെ ഹൃദയം തുറന്നു കേൾക്കുക. യേശുവിനെ പ്രതി നിങ്ങൾ എത്രത്തോളം വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ സ്വയ ജീവിതത്തിൽ ഒരു കത്തി ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. ശകാരിക്കണ്ട എന്ന് തീരുമാനിക്കും തോറും ശകാരത്തിന് പകരം ശകാരിക്കാത്തതിന് പകരം ശകാരം കിട്ടും. എങ്ങനെയും ഈ വിഷയത്തിൽ നിന്നൊരു പരിഹാരം കിട്ടണമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരിക്കുക പുള്ളിക്കാരത്തിയെ. എന്നിട്ടും വായിൽ വഞ്ചന നിന്റെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോഴും ഒരു പാപവും ചെയ്യാതെ പിടിച്ചു നിൽക്കാവുന്ന ശ്രമിച്ച് വിശുദ്ധിയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നീ തിരിച്ചറിയും ക്രൈസ്റ്റ് സഫറിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിനായിട്ടാണ് നീ വിളിക്കപ്പെട്ടത്. അപ്പോഴാ നമ്മളുടെ ഉശിരും നമ്മുടെ നീതിബോധവും നമ്മളിലെ ആൾക്കാരൊക്കെ അങ്ങ് എഴുന്നേക്കുന്നു. പക്ഷെ ക്രിസ്തു എഴുന്നേറ്റില്ല, ക്രിസ്തു എഴുന്നേറ്റില്ല. ക്രിസ്തു ആരെയും വെടിവെച്ചില്ല, പീലാത്തോസിനെ വെടിവെച്ചില്ല, യൂദായെ വെടിവെച്ചു പോന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ ഒരു പാപവും ചെയ്യാതെ, ഒരു വഞ്ചനയും ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരിക്കാതെ അവൻ കഷ്ടം അനുഭവിച്ചു. ഇത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ തുടർമാനമായി നിങ്ങൾക്ക് അവസാനം വരെ ലഭിക്കും. ബേസിക് അല്ല, ഇത് ഫണ്ടമെന്റൽ ആണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ, അതുകൊണ്ട് യേശു ജീവിച്ച അവസാനം വരെ യേശു നിരന്തരമായിട്ട് താൻ ആന്തരികമായി ഇത് അനുഭവിച്ചിരുന്നു. ഓക്കെ, ആ ഭാഗവും ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. 24-ാമത്തെ വാക്യത്തിലേക്ക്.
നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി.
എന്താണ് ക്രിസ്തുവിന്റെ മറ്റൊരു പ്രത്യേകത? കഷ്ടത്തിന്റെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആർക്കാ ശകാരം കിട്ടിയത്? ആർക്കാ ശകാരം കിട്ടിയത്? അല്ല, ആ ശകാരം കിട്ടിയ ആളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു, ഒരു വഞ്ചനയും വായിക്കാത്തില്ലാത്തവന. ആർക്കാണ് ശകാരത്തിനായിട്ട് മുഖാമുഖം പിടിച്ച് പിതാവ് നിർത്തിയതാരയാ? ഒരു പാപവും ചെയ്യാത്തവന്. കരച്ചിൽ വരും അല്ലേ? കരയത്തില്ലേ? സൗരിമാര് കരയത്തില്ലേ? അച്ചാനൊന്ന് ചെറുതായിട്ടൊന്ന് അല്ലേ ചൂടാകുമ്പോഴത്തേക്ക് കരയത്തില്ലേ? രക്ഷിക്കപ്പെട്ടോണ്ടൊക്കെ ഡയലോഗ് ഇല്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഡയലോഗ് ഒക്കെ അങ്ങ് വരും കരഞ്ഞ്. എന്താ പ്രശ്നം എന്നറിയോ? ജഡത്തിന് താങ്ങാൻ കഴിയത്തില്ല, അന്യായങ്ങൾ താങ്ങാൻ കഴിയത്തില്ല. സഹോദരന്മാരെ, നാം നമ്മുടെ വിശുദ്ധി അല്ല പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കാനാ അവൻ നമ്മളെ ശിക്ഷിക്കുന്നു. അതിൽ ചിലപ്പോൾ ശകാരിക്കാതെ 10 വർഷം ജീവിച്ച ഭക്തയായ സഹോദരിക്കും തിരിച്ചു കിട്ടുന്നത് ശകാരമായിരിക്കും. പിടിച്ചു നിന്നു ഒന്നും കണക്കാക്കണ്ട, ക്രിസ്തുവിന്റെ സഫറിംഗ് നിന്റെ അവകാശം. അതിന് മുന്നോട്ട് ആ പാതയ്ക്കൊരു അവസാനമുണ്ട്, പക്ഷെ ഇപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ തന്നെ ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, പിള്ളേർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, വീടും എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ അകത്ത് ഈ യുദ്ധമുണ്ട്. ഡീസന്റായ ഒത്തിരി ആൾക്കാരുടെ നടുവിൽ ജഡത്തിലെ യുദ്ധത്തിന്റെ മുറിവും കൊണ്ട് നടക്കുന്ന ഭക്തന്മാർ ഒത്തിരി ഉണ്ട് പ്രിയമുള്ളവർ. 4-ാമത്തെ എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒത്തിരി വിവരിക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ കിടന്ന് കറങ്ങാനല്ല, മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ക്രിസ്ത്യൻ സഫറിങ്ങിന്റെ നാലാമത്തെ പ്രത്യേകത, നീ വേറൊരാൾക്ക് വേണ്ടിയും കൂടെ സഫർ ചെയ്യപ്പെടും എന്നതാ ക്രൈസ്റ്റ് സഫറിങ്ങിന്റെ പ്രത്യേകത. ക്രൈസ്റ്റ് സഫറിങ് അവൻ അവന് വേണ്ടി തന്നെ സഫർ ചെയ്യുന്നതല്ല ക്രൈസ്റ്റ് സഫറിങ്. ക്രൈസ്റ്റ് സഫറിങ് ശ്രദ്ധിക്കൂ, ക്രിസ്തുവിന്റെ കഷ്ടത്തിന്റെ പ്രത്യേകത, ക്രിസ്ത്യാനിയുടെ സഫറിങ്ങിന്റെ പ്രത്യേകത, മറ്റൊരുവിന് ബെനിഫിറ്റ് ഉണ്ടാകാതെ പോകുന്ന ഒരു കഷ്ടവും ക്രിസ്ത്യാനിക്കില്ല. ദൈവം സഹോദര നിന്നെ ഒരു കഷ്ടത്തിലൂടെയാണ് നടത്തുന്നതെങ്കിൽ എന്താണ് ക്രൈസ്റ്റ് സഫറിങ്ങിന്റെ പ്രത്യേകത? സഫർ ചെയ്തവൻ ബെനിഫിഷ്യറി അല്ല, മറ്റൊരാൾ അതിന്റെ നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. ആർ യു ബിയറിംഗ് ദ ക്രൈസ്റ്റ് സഫറിങ്? ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നീ അനുഭവിക്കുന്ന കഷ്ടത്തിന് നീ അതിന്റെ ബെനിഫിഷ്യറി ആകാതെ മറ്റാരോ അതിന്റെ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പാതകളിൽ ചാലലെ പിന്തുടരുവാൻ അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ യേശു ചെയ്തേ? യേശു മരിച്ചു. ആർക്കു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടിയാണോ? അല്ല, നമുക്ക് വേണ്ടി. അതിന്റെ നന്മ സഭയെ അനുഭവിച്ചു. ക്രൈസ്റ്റ് സഫേർഡ് ആൻഡ് ചർച്ച് ബെനിഫിറ്റഡ്. നമ്മൾ ഇങ്ങനെയല്ല വായിക്കുന്നത്, കറയും ചുളുക്കവും വാട്ടവുമില്ലാതെ നിർത്തേണ്ടതിന് അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ സഫർ ചെയ്തപ്പോൾ വാട്ടം മാറിയത് മറ്റൊരിടത്താണ്. ക്രിസ്തുവിന്റെ സഫറിങ്ങിൽ നിനക്ക് പങ്കാളിയാകുമ്പോൾ നീ എന്നാ ചിന്തിക്കുന്നറിയും? ഇതുകൊണ്ട് എനിക്കെന്നാ പ്രയോജനം എന്നല്ല നീ ചിന്തിക്കുന്നു. ഈ ഞാനീ കഷ്ടപ്പെട്ടുകൊണ്ടേ ഒരു പ്രായമുള്ളൊരു കാരണവനായ അപ്പച്ചൻ വീട്ടിൽ എന്ത് സംഭാഷണം നടന്നാലും പുള്ളിയുടെ ഒറ്റ ചോദ്യമുള്ളു, നമുക്ക് എന്നാ ഇതുകൊണ്ട് എന്നാ പ്രയോജനം ഉണ്ടെന്നാ പുള്ളി. ഏത്തവാഴ കിട്ടിയാലും ഏത്തവാഴ പിരിച്ചാലും പശു പ്രദോഷിച്ചാലും പിള്ളേർക്ക് മാർക്ക് കിട്ടിയാലും പുള്ളിയുടെ ഒറ്റ ചോദ്യമുള്ളൂ, എടാ നമുക്കിതുകൊണ്ട് എന്താ പ്രയോജനം? ഭക്തന്മാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ എല്ലാവരും ഒരു ചിന്ത വരും, ഞാൻ ഈ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അത് ക്രൈസ്റ്റ് സഫറിങ് അല്ല. ക്രൈസ്റ്റ് സഫറിങ്ങിന്റെ പ്രത്യേകത എന്നറിയോ, ഞാൻ ഈ കഷ്ടപ്പെടുമ്പോഴും അവൻ അറിയാം ഇതെവിടെയോ ഇത് പ്രയോജനമാ ഗ്ലോറി ആയിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്താണ് ക്രൈസ്റ്റ് സഫറിങ്? ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത പരമ വിളിയുണ്ട്. ആ വിളിക്കകത്ത് നീ സഫർ ചെയ്യുമ്പോൾ വേറൊരാൾ ബെനിഫിറ്റ് അനുഭവിക്കും. ക്രൈസ്റ്റ് അല്ല. ഈ നാല് കാര്യങ്ങളിലൂടെ ഏതാ? അന്യായം സഹിക്കുന്ന, നന്മ ചെയ്തിട്ടും ഇങ്ങോട്ട് തിന്മ ലഭിക്കുന്ന, വിശുദ്ധിയുടെ പരമാവധി നിൽക്കുമ്പോഴും തിരിച്ചടികൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന, എനിക്ക് പ്രത്യേകിച്ച് നന്മ വരാതിരിക്കുമ്പോഴും ആ കഷ്ടത്തിൽ മറ്റൊരാൾ നന്മ അനുഭവിക്കുന്ന, ആ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളുടെ ആ ചുവടുകൾ വെക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ യേശുവിന്റെ ചാട്ടവാറ് അതുപോലെ വാങ്ങിക്കാനൊന്നുമല്ല. അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്, ദുഃഖമുള്ളയാഴ്ചയൊക്കെ അത് വാങ്ങിക്കുന്നവരുണ്ട്. ഇനി യേശു പ്രിയുള്ളവർ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അത് യേശു ആന്തരികമായി അനുഭവിച്ച വേദന. പക്ഷെ ആ വേദന അനുഭവിക്കുമ്പോഴും അവൻ ഭയങ്കര സന്തോഷവാനായിരുന്നു എന്റെ പിതാവ്. ഈ നമ്മൾക്ക് നമ്മുടെ കഷ്ടം എവിടെയാണെന്നറിയോ തുടങ്ങുന്നത്? ഒരു ഭക്തന്റെ കഷ്ടം തുടങ്ങുന്നത് ആന്തരികമായിട്ടാ, ബാഹ്യമായിട്ടല്ല. ചിലർക്കത് ബാഹ്യത്തിലൊക്കെ തുടങ്ങുമെങ്കിലും ആന്തരികമായി തുടങ്ങിയ ഒരു ഭക്തന്റെ കഷ്ടം പുരോഗമിക്കുന്നു. എവിടെയാ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നത്? ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഒരാൾ എന്നെ അടിച്ചാൽ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അടിച്ചാൽ അതെനിക്കൊരു വലിയ വിഷയമല്ല. അങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് പട്ടിണി കിടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉറക്കളയ്ക്കാതിരിക്കാനോ ഉറക്കള ചിരിപ്പാനോ അല്ലെങ്കിൽ നിലത്ത് കിടക്കാനോ ഒരു കുപ്പി വെള്ളം കൊണ്ട് ബാത്റൂമിൽ പോകാനോ ഒന്നും ഒരു പ്രയാസമില്ല. ഇപ്പോഴും പോകും, അങ്ങനെയൊക്കെ തന്നെയാ പോകുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കേൾക്കാൻ ഇത് കേൾക്കാൻ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോഴല്ലേ ഇത് കേൾക്കാൻ ആൾക്കാരൊക്കെ ആയത്. എനിക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് യുദ്ധം, എന്റെ യുദ്ധം കൂടുതലായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ബാറ്റിൽ ഫീൽഡിൽ നിർത്തുന്ന യുദ്ധം അകത്തെ യുദ്ധം, അകത്തെ കഷ്ടം വർദ്ധിച്ചു വരുന്നു. നാം കഴിഞ്ഞ ദിവസം ഒരു വചനം കേട്ടു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലോകം എന്ന് പറയുന്ന വാക്കിനോട് ചേർന്ന് കഷ്ടം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്.
കാരണം നിങ്ങൾ ലോകക്കാർ അല്ല. ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കത്തില്ലായിരുന്നു. ലോകത്തിന് നിന്നോടൊരു പകപ്പുണ്ട്. കാരണം നീ ലോകത്തോട് എതിർത്ത് വേറെ ഏതോ ഒരു രാജ്യത്തിന്റെ വാല്യൂ സിസ്റ്റത്തിൽ നീ ഇവിടെ കയറി ജീവിക്കുക, അതവന് ഇഷ്ടമില്ല. ലോകം പറയുന്നത് സി നീ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ എന്റെ വാല്യൂ സിസ്റ്റത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കിടക്ക്. പക്ഷെ ഭക്തൻ ലോകത്തെ തറവാട്ടിൽ കയറി കിടന്ന് ഉറങ്ങുന്നത് ദൈവരാജ്യത്തിന്റെ വാല്യൂസും ഒക്കെ വെച്ചോണ്ട, അത് അവനൊട്ടും പിടിക്കത്തില്ല. നിങ്ങൾക്ക് പിടിക്കുമോ? നിങ്ങളുടെ വീട്ടിലെ ഗോതമ്പ് വന്നിട്ട് കോഴി അയിലൊക്കെ മുട്ടയിട്ടാൽ നിങ്ങൾക്ക് എന്തൊരു പരവേശമായിരിക്കും? ലോകത്തിനെന്താ നിങ്ങളുടെ പകപ്പ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ലോകത്തിന് നിങ്ങൾ ലോകത്തിന്റെ സിസ്റ്റത്തിൽ കിടന്നുറങ്ങണം, ലോകത്തിന്റെ സിസ്റ്റത്തിൽ നടക്കണം, ലോകത്തിന്റെ സിസ്റ്റത്തിൽ ഉടുപ്പ് ധരിക്കണം, ലോകത്തിന്റെ സിസ്റ്റത്തിൽ മുടി വെട്ടണം. ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിങ്ങൾ ജീവിച്ചാൽ ലോകത്തിന് എന്നും നിങ്ങളെ ഇഷ്ടമാണ്. ലോകത്തിന് ഇഷ്ടമില്ലാത്തത് വേറെ രാജ്യത്തിലെ കാര്യം ഇവിടെ നടപ്പിൽ വരുത്താൻ നിങ്ങളെ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഈയുടെ പ്രശ്നം ഉണ്ടായത്? പാകിസ്ഥാന്റെ പതാക കാശ്മീരിൽ ഇന്ത്യയിൽ ആൾക്കാര് പൊക്കി, അവരെ അറസ്റ്റ് ചെയ്തു. എന്താ ഇന്ത്യക്കാരന് പിടിച്ചില്ല പാകിസ്ഥാന്റെ പതാക ഇവിടെ പൊക്കുന്നത്? എന്താ ജഡത്തിന്റെ ലോകത്തിന്റെ പ്രത്യേകത? ലോകത്ത് നിനക്ക് കഷ്ടമുള്ളത് ലോകത്ത് നീ തമ്പുരാന്റെ കൊടി പൊക്കുന്നു, അവൻ ഇഷ്ടപ്പെടുന്നില്ല. സോ ലോകം നിന്നെ പകയ്ക്കും. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇത് ആത്യന്തികമായി നിങ്ങൾ അനുഭവിക്കുന്നത് ആന്തരികമായ കഷ്ടമാണ്. ഒന്നിനോട് വാക്യം വായിച്ച് ഞാൻ ആ ചിന്തയിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. 4:1 1 പത്രോസ് 2:1-4
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ.
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളുടെ ആയുധമാക്കുവിൻ.
ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ജീവിച്ച് ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ ശരിക്കും നമ്മൾക്ക് വഹിക്കേണ്ട കഷ്ടം, ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ നാം പങ്കാളികളാകുമ്പോൾ നാം വഹിക്കേണ്ട കഷ്ടം എന്താണെന്ന് ഞാൻ പറയാം. ചുരുക്കമാക്കി പറയാം, നമ്മളുടെ ജഡത്തെ ക്രിസ്തുവിന്റെ അനുസരണത്തിന് വിധേയപ്പെടുത്തി കൊടുക്കും തോറും നമ്മുടെ അകത്ത് ഒരു ഭയങ്കര മുറിവുണ്ട്. ആ കഷ്ടം നിങ്ങൾ നിരന്തരം വഹിച്ചുകൊണ്ട് നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും ശ്രദ്ധിക്കൂ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച ആ ഭാവം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആയുധമാക്കണം. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ജഡത്തിൽ ശേഷിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മനുഷ്യരുടെ മോഹങ്ങൾക്ക് വിരോധമായി നിന്റെ ജഡത്തെ വശപ്പെടുത്താൻ നീ ശ്രമിക്കുമ്പോൾ അകത്ത് ഒരു ഭയങ്കര മുറിവുണ്ടാകും, ഒരു വേദന ഉണ്ടാകും. നമുക്ക് എല്ലാ തിലേനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ആത്മാവിന്റെ ചിന്തകൾ ജഡത്തിനും ജഡത്തിന്റെ ചിന്തകൾ ആത്മാവിനും വിരോധമായിരിക്കുന്നു, അവ തമ്മിൽ തമ്മിൽ ശത്രുതയില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ രണ്ട് ശത്രുക്കളുണ്ട്. ഒരു പാകിസ്ഥാനും ഒരു ഇന്ത്യയും നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. അവ തമ്മിൽ തമ്മിൽ ചേർന്നു പോകാതെ വണ്ണം അത് ശത്രുവാ. നിങ്ങൾക്ക് തിരിച്ചു പറയുന്നതാണ് സുഖമെങ്കിലും ആത്മാവിന് അത് ക്ഷമിച്ചു കൊടുക്കുന്നതാണ് സുഖം. അപ്പോൾ ആത്മാവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കൂ, ജഡത്തോട് പറയുന്നിടത്തെല്ലാം വളരെ കണിശത വേദോസം പറയുന്നുണ്ട്. നിങ്ങൾ ആയുധമെടുക്കണം. നിങ്ങൾ ആയുധമെടുക്കാതെ നിങ്ങൾക്ക് ഈ ജഡത്തെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? ശേഷിക്കുന്ന കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നീ ജീവിച്ച് പാപം വിട്ടൊഴിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ജഡത്തിൽ കഷ്ടം അനുഭവിക്കണം, സഫർ ചെയ്യണം. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആന്തരികമായി ജഡത്തിൽ സഫർ ചെയ്യുന്നതിനനുസരിച്ച് പാപം വിട്ടൊഴിഞ്ഞിരിക്കും. പാപം വിട്ടൊഴിയാൻ നിങ്ങൾ ശ്രമിക്കും തോറും ജഡത്തിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കും. ഇത് തമ്മിൽ പരസ്പര പൂരകമാണ്.
ജഡത്തിൽ കഷ്ടം അനുഭവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പാപം നിങ്ങളോട് ചേർന്നിരിക്കും. പാപത്തെ വിട്ടൊഴിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജഡത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? കഷ്ടം അനുഭവിക്കും. ജഡത്തിൽ കഷ്ടം അനുഭവിക്കാതിരിക്കുകയും പാപം വിട്ടൊഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കിഷ്ടം. പക്ഷേ പാപത്തിൽ നിന്ന് വിട്ടൊഴിയണമെങ്കിൽ എന്ത് സംഭവിച്ചാൽ പറ്റൂ? യു ഹാവ് ടു ബിയർ ദ ക്രൈസ്റ്റ് സഫറിങ്. അവൻ പാപമൊന്നും ചെയ്തില്ല. ക്രിസ്തുവിന്റെ കഷ്ടം നിന്റെ കഷ്ടമായി തീരുമ്പോൾ നീ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കും, മനുഷ്യരുടെ മോഹങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ ശ്രദ്ധിക്കൂ, ഈ ആയുധം കഷ്ടമനുഭവിക്കുക എന്ന, ജഡത്തിൽ കഷ്ടമനുഭവിക്കുക എന്ന ഈ ആയുധം നിങ്ങൾ ധരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാപത്തിന് നിങ്ങളിൽ നിന്ന് എന്തുണ്ട്? പാപത്തിന് നിങ്ങളുടെ മേൽ സ്വാധീനം ഇല്ല. പാപത്തിന് നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ടെങ്കിൽ ജഡത്തിൽ നിങ്ങൾക്ക് എന്തില്ല? കഷ്ടം ഇല്ല. ആത്മാവിന്റെ ചിന്തകൾ ജഡത്തിനും ജഡത്തിന്റെ ചിന്തകൾ ആത്മാവിനും വിരോധമാണ്. ചിലർക്ക് അങ്ങനെ ഒരു വിരോധമേ ഇല്ല, കാരണം അവർക്ക് ആത്മാവിന്റെ ചിന്തകൾ ഹൃദയത്തിൽ ഇല്ല. ഹൃദയത്തിൽ ആത്മാവിന്റെ ചിന്തകൾ ഇല്ലാത്തവർക്ക് ഒരു യുദ്ധവും അവരുടെ ഹൃദയത്തിൽ നടക്കുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് യുദ്ധമുണ്ട്. പാപം വിട്ടൊഴിഞ്ഞിരിപ്പാൻ അവനൊരു ആയുധം എപ്പോഴും അവന്റെ ഉള്ളിൽ കൊണ്ടു നടപ്പുണ്ട്. ജഡത്തെ അവനെന്ത് ചെയ്യാണ്? ജഡത്തെ അവനെന്ത് ചെയ്യുക? കഷ്ടം അനുഭവിക്കുകയാണ് അവൻ ജഡത്തിൽ. ബിയറിംഗ് ദ സഫറിങ്. അവന്റെ സൗരസ്വരന്മാരെ, നമുക്ക് പ്രാർത്ഥിച്ചും നമുക്ക് തിരുവചനങ്ങൾ വായിച്ചും മാത്രം ജയമെടുക്കാൻ കഴിയുന്ന ഒരു പാപാവസ്ഥയിലല്ല, അല്ല ഒരു പാപത്തിന്റെ പോരാട്ടമല്ല നാം നേരിടുന്നത്. അത് നമ്മളെ അതിനെ സഹായിക്കുമെങ്കിലും പാപം വിട്ടൊഴിയുവാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ജഡത്തിൽ കഷ്ടം അനുഭവിക്കണം. 500 ഷുഗറുള്ള ഒരാളോട് അയാളെ ഒരു 10-40 ജിലേബി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ബേക്കറുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്ന, പുള്ളി ഭയങ്കര മധുര താല്പര്യമുള്ള ആളാണ്, അയാളുടെ ഉള്ളിൽ ഒരു ഭയങ്കര യുദ്ധം നടക്കും, യുദ്ധം നടക്കും. പക്ഷെ മരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തേ പറ്റൂ? ആ കഷ്ടം അനുഭവിച്ചേ പറ്റൂ. പ്രൈസലോ. ആ മരണം അനുഭവിച്ചേ പറ്റൂ, ആ സഫറിങ് അനുഭവിച്ചേ പറ്റൂ. പക്ഷെ പ്രിയമുള്ളവരെ, ആ സഫറിങ്ങിന് ഒരു സുഖമുണ്ട്. പൗലൂസ് പറയുന്നത് ശ്രദ്ധിക്കൂ, ഞങ്ങളുടെ കഷ്ടങ്ങൾ പെരുകും തോറും ഞങ്ങളുടെ ആശ്വാസങ്ങളും പെരുകുന്നു. ഓരോ പ്രാവശ്യവും പാപത്തെ ജയിക്കുമ്പോൾ ആത്മാവിന് കിട്ടുന്ന ഫ്രീഡം ഭയങ്കരമാണ്. യെസ്, എന്നും അങ്ങ് ജഡത്തിൽ യുദ്ധമൊക്കെ ചെയ്ത് അങ്ങ് വലഞ്ഞ് കഷ്ടപ്പെട്ട് അവൻ അങ്ങ് ടൈറ്റ് അല്ല. ഏറ്റവും കൂടുതൽ ജഡത്തിൽ യുദ്ധം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യെസ്, പാപം വിട്ടൊഴിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഉപവാസിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പാപം വിട്ടൊഴിയണമെങ്കിൽ ജഡത്തിൽ കഷ്ടം അനുഭവിക്കാനുള്ള ആയുധം നീ എടുത്തേ പറ്റും. വെരി ഡിഫിക്കൽട്ട്. എനിക്കും ആ സ്ട്രഗിൾസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കണം, നിങ്ങളെല്ലാവരും ഈ പള്ളിയിലച്ഛൻ പറയുന്നത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയുന്നത് നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജഡത്തിൽ ആയുധം എടുക്കാനും പാപം വിട്ടൊഴിയാനായിട്ട് ജഡത്തിൽ കഷ്ടമനുഭവിക്കാൻ എന്റെ അകത്തുള്ള യുദ്ധം നേപ്പാളിലെ മഞ്ഞുമല കയറുന്നതിനേക്കാൾ കഷ്ടമുള്ള യുദ്ധമാണ്. പക്ഷേ എനിക്ക് ഒഴിയാൻ പറ്റത്തില്ല, അതിനായിട്ടല്ലോ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാതയിൽ ദൂതന്മാർ നിന്നെ അറ്റം ചെയ്യും സഹോദര. ഈ പാതയിൽ നീ അവന് കൂട്ടവകാശിയായിത്തീരും. ഈ പാതയിൽ തേജസ്സിന്റെ നിത്യഖനം നിനക്കുണ്ട്. ഈ പാതയിൽ കഷ്ടം സഹിച്ചതിന്റെ ഓഹരി നിനക്കായി കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ പാതയിൽ അധികം തേജസ്സും മാനവും കർത്താവ് നിനക്ക് തരും. ഈ പാതയിൽ അത്രേ ദൈവം നിന്നിൽ പ്രസാദിക്കുന്നത്. അങ്ങനെയാണ് നാം വായിച്ചത്, കന്യായം അനുഭവിക്കുന്നതിലത്രേ ദൈവത്തിന് പ്രസാദം. ഹല്ലേലൂയ. ജഡത്തോട് വിട്ടു നിൽക്കുക. ഈ നാട്ടുകാർക്ക്, ഈ ലോകക്കാർക്കെ, അവർക്ക് പാപം അടക്കിയാൽ മതി. നമുക്കങ്ങനെ പോരാ, പാപം ക്രൂശിച്ചേ പറ്റൂ. ഈ ലോകത്തിലുള്ളവർക്ക് ഒരു മോഹത്തെ അടക്കി നിർത്തിയാൽ മതി. പക്ഷെ ഭക്തനെ സംബന്ധിച്ച് അടക്കുന്നത് കൊണ്ട് കാര്യം നടക്കുന്നില്ല. ഭക്തനെ സംബന്ധിച്ച് രാഗമോഹങ്ങളോടെ അതിനെന്ത് ചെയ്യണം? ക്രൂശിക്കണം. അതുകൊണ്ടാ ഇത് ഇച്ചിരി കട്ടി കട്ടിയാണ്. ഇത് അടക്കാനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എത്രയോ ഭക്ത മനുഷ്യര് നാട്ടുകാര് എന്തെല്ലാം മോഹങ്ങൾ അടക്കിക്കൊണ്ട് നടക്കുന്നു അല്ലെ, ഫുൾ കൈ ഷർട്ട് നോക്കിയിട്ടുണ്ട്. അവര് കല്യാണത്തിന് വരുമ്പോ അവരുടെ വല്ല മോഹം നമ്മൾ അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. മരിച്ചു കിടക്കുന്നിടത്ത് പോലും മരിച്ചവനായി തീരാൻ മോഹമുള്ള എത്രയോ ആൾക്കാർ മരിച്ചെടുത്ത് വരുന്നുണ്ട് ഇല്ലേ. മരിച്ചവനാകാനുള്ള മോഹം എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്ത് മരിച്ചിട്ട് ഹീറോ ആകാനായിട്ടുള്ള ആഗ്രഹം. എന്തെല്ലാം മോഹം നമ്മുടെ മനുഷ്യനുണ്ട്! പച്ചയായ മനുഷ്യനെല്ലാം മോഹം കൊണ്ട് നിറഞ്ഞിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിന്നിൽ നിറവേറാൻ ഇടയാകാതെ വണ്ണം ഒത്തിരി സ്വന്തം മോഹങ്ങളുള്ള ഒരു മനുഷ്യനാ ഞാനും നീ. എനിക്ക് മോഹം അടക്കിയാ പോരാ, എനിക്ക് മോഹം ക്രൂശിച്ചാ പറ്റൂ. എനിക്ക് വികാരം ഒന്ന് ഒന്ന് നിലനിർത്തിയാ പോരാ, അടക്കി നിർത്തിയാ പോരാ, കവർ ചെയ്താ പോരാ, എനിക്ക് അതിനോട് യുദ്ധം പ്രഖ്യാപിച്ച പറ്റൂ. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയർന്നു വരുന്ന സകല ഉയർച്ചകളെയും ഞങ്ങൾക്ക് അവർക്കത് മൂടിയിട്ടാ മതി, ഞങ്ങൾക്ക് ഇടിച്ചു കളഞ്ഞാ പറ്റൂ. ക്രിസ്തുവിനുള്ളവർ അവന്റെ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചു. ക്രിസ്തുവിനില്ലാത്തവർക്ക് അത് മൂടിയിട്ടാ മതി, ഒരു ചിരി കൊണ്ട് മൂടിയിട്ടാ മതി. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം. എനിക്ക് ഉരിഞ്ഞു കളഞ്ഞാ മതി, അവൻ അതല്ല അലക്കി തേച്ച് ഇച്ചിരി പെർഫ്യൂം അടിച്ച് നിർത്തിയാ മതി. അതുകൊണ്ട് ഭക്തൻ യേശുവിന്റെ പാതയിൽ നടക്കും തോറും ഹി ഹാസ് മോർ ബാറ്റിൽ, അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് മോർ ഫ്രീഡം ഇൻ ഹിസ് സ്പിരിറ്റ്. അവന് മ്യൂസിക് ഒന്നൊരു വിഷയമല്ല, അതാ ഞാൻ പറഞ്ഞ അവൻ പാട്ടുമായിട്ട് തന്നെയാ ദൈവസഭയെ വരുന്നത്. അവന്റെ ആത്മാവിൽ അവനൊരു പാട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച എബ്രായരിലെ 1:9 ഒന്ന് വായിക്കാവോ?
നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, എനിക്ക് അങ്ങനെ ദുഷ്ടത ചെയ്യാതിരുന്നാ മാത്രം പോരാ, എന്റെ വിളിക്കകത്ത് എന്തുണ്ടെന്നറിയോ? ഇതിനെ ദ്വേഷിക്കണം, വെറുക്കണം. അതാണ് എനിക്കിത് എന്റെ ജഡത്തിന് തൊട്ട് സുഖം തരാത്തത്. മനസ്സിലായി? കള്ളു കുടിക്കാതിരിക്കുക എന്നതിനേക്കാൾ അതിനെ വെറുക്കുക എന്ന ആ ഒരു കാര്യത്തിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെയാ ബ്രദർ ബാറ്റിലുള്ളത്. എന്റെ വിളി ദുഷ്ടത ചെയ്യാതിരിക്കാനുള്ള വിളിയല്ല, എന്റെ വിളി അത് നാട്ടുകാരുടെ വിളിയാ. എന്റെ വിളി ദുഷ്ടത ദേഷിക്കുകയും കൂടെ ചെയ്യേണ്ട ഒരു വിളിയാ, ദുഷ്ടതയെ ദ്വേഷിക്കുകയും കൂടെ ചെയ്യേണ്ട ഒരു വിളിയാ. ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കാനാണ് എന്റെ വിളി. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ കുഴപ്പമില്ലാത്തവനായി നിൽക്കാനല്ല എന്റെ വിളി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത്രയധികം ആന്തരികമായി ജഡത്തോട് നിങ്ങൾ എതിർത്ത് നിൽക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ജഡത്തോട് നിങ്ങൾ നോ പറയുമ്പോഴൊക്കെ, ജഡത്തോട് നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോഴൊക്കെ, ജഡത്തിന്റെ ഇഷ്ടങ്ങളോട് നിങ്ങൾ താല്പര്യമില്ല എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ ഈ സഫറിങ്സിൽ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സഫറിങ്സിൽ നിങ്ങൾക്ക് കർത്താവ് തന്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട്. ഈ സഫറിങ്സിൽ കർത്താവ് തന്റെ വചനം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ അന്യായം നിങ്ങൾ അന്യായമായി സഹിക്കുമ്പോൾ ക്രിസ്തുവിനെ ബലപ്പെടുത്തിയവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ജഡത്തോട് നിങ്ങൾ നോ പറയുമ്പോൾ ഒരു കഷ്ടമുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഈ കഷ്ടം മാറ്റിത്തരാൻ ഒരാളുണ്ട്. നിങ്ങൾ എപ്പോഴൊക്കെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി, ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമായി ജഡത്തോട് പോരാടുന്നു, അപ്പോൾ നിങ്ങൾ ഒരു ഹർട്ട് ഉണ്ടാകണം. ഈ ഹർട്ട് മാറ്റിത്തരാൻ നമുക്കൊരാളുണ്ട്. ആരാ അത്? ആരാ? പിശാച്. പ്രിയമുള്ളവരെ, നിങ്ങൾ വിഷമവൃത്തിയിലാകുമ്പോൾ, അനവധി ചിന്തകളുടെയും പ്രലോഭനങ്ങളുടെ നടുവിലാകുമ്പോൾ, ദൈവത്തെയും ദൈവവചനത്തെയും അതിന്റെ ഉള്ളിലെ ദൈവസ്നേഹത്തെയും നിനക്ക് കാണാൻ കഴിയാതെ വണ്ണം മോഹത്തിന്റെയും പ്രലോഭത്തിന്റെയും കാറ്റിൽ നീ ആടി ഉലഞ്ഞു നിൽക്കുമ്പോൾ അവിടെ അവൻ നിന്നെ സഹായിപ്പാൻ വരും.
ദൈവമല്ല, പഴവാണ് മെച്ചം എന്ന് പറയാൻ ആ പഴയ പാമ്പ് അവിടെ ഹി വിൽ പ്രൊവൈഡ് എ ഹെൽപ്പ് ഫോർ യു ടു അവോയ്ഡ് ദ പെയിൻ ഓഫ് യുവർ ഫ്ലഷ്. നിന്റെ ജഡത്തിലെ കർത്താവിന് വേണ്ടി ജഡത്തിലെ വേദന വേണ്ടെന്ന് വെക്കാനായി നിന്നെ സഹായിപ്പാൻ ഫിഷാരി അവിടെ വരും. ഹി ഈസ് റെഡി, ഹി ഈസ് ഓൾവേസ് റെഡി. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്നാണെന്നറിയോ, ജഡത്തോട് നോ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ എന്നെ സഹായിപ്പാൻ സ്വർഗത്തിന്റെ അധിപതിയേക്കാൾ ഒരു ചുവട് മുമ്പിൽ നിൽക്കുന്നത് ഈ ഭൂമിയുടെ അധിപതിയാണ്. പുള്ളിക്കൊരു പ്രത്യേക സ്നേഹം ആ സമയത്ത്. അവൻ പറയും, ഈ ഹർട്ട് ഞാൻ ഒഴിവാക്കി തരാം, പക്ഷേ നിങ്ങൾ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, എന്നെ ദൈവത്തിന്റെ സത്യത്തിൽ തന്നെ കണ്ടെത്തേണ്ടതിന് വേണ്ടി ഞാൻ ഈ ഹർട്ട് ഏറ്റെടുത്തേ പറ്റൂ എന്ന് ദൈവത്തിന്റെ വചനം നിന്നെ നിർബന്ധിക്കുക. ആ പാതയിൽ ദൂതൻ നിന്നെ ബലപ്പെടുത്തും. യെസ്, ഈ പാനപാത്രം ഞാൻ കുടിച്ചിട്ടല്ലാതെ പോകത്തില്ല എങ്കിൽ അത് കുടിക്കാൻ തയ്യാറാന്ന് പറയുമ്പോൾ ദൈവം ദൂതനെ അവിടെ കൊണ്ടുവരിക. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, ഈ പാതയിൽ ഡേഞ്ചേഴ്സ് വിൽ അറ്റംപ്റ്റ് ചെയ്യു, നിന്നെ അറ്റംപ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സഹായ വാഗ്ദാനം? എല്ലാ ദിവസവും നമുക്ക് കേൾക്കാം, ഞാൻ കേട്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ആ സഹായം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സഹായം ഞാൻ ഏറ്റെടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ പരുവത്തിലൊന്നും അല്ലായിരുന്നു നിൽക്കേണ്ടിയിരുന്നു. ചില സമയത്തൊക്കെ അവന്റെ സഹായം എനിക്ക് ഒത്തിരി അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വേദോസത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ ബൈബിള് പറയുന്നു, കഷ്ടങ്ങളിൽ അവനാണ് ഏറ്റവും അടുത്ത തുണ. ഏത് കഷ്ടത്തിൽ? ശ്വാസം മുട്ടലാകുന്ന കഷ്ടം മാത്രമല്ല, ക്രിസ്തുവിനെ പ്രതി ആന്തരികമായി ജഡത്തോട് നോ പറയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന നിന്റെ കഷ്ടത്തിൽ നിന്റെ ആത്മ കണ്ണു തുറന്നാൽ നിന്റെ ഈ ലോകത്തിന്റെ അധിപതിയേക്കാൾ ഒരു ചുവട് മുമ്പിൽ നിൽക്കുന്നത് നിന്റെ ഹല്ലേലൂയ രക്ഷിതാവും ആത്മാവിന്റെ ഉടയവനുമാണെന്ന് മറന്നു പോകരുത്. പ്രൈസ്. അവങ്കലേക്കൊന്നും മുറുകെ പിടിച്ചാൽ, യെസ്, പക്ഷെ ആ സമയത്ത് ഇതൊന്നും തോന്നത്തില്ല. അയ്യോ എന്റെ ബ്രദറെ, ആ സമയം എന്ന് പറഞ്ഞാൽ പിള്ളേര് നികച്ചിലൂടെയൊക്കെ തുറന്നു പറയണമെന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ഈ മൗസിന്റെയും നമ്മുടെ വിരലിന്റെ ഇടയിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഭയങ്കര സഫറിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസം പറഞ്ഞു കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം. പുള്ളി പറഞ്ഞു, ഈ കരകൗശലം എന്ന് പറയുന്ന വാക്ക് പുള്ളി എനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തന്നു. പുള്ളി വ്യാഖ്യാനിച്ചത് പുള്ളി പ്രസംഗത്തിൽ ഞാൻ കേട്ടതാ. കരകൗശലത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ഹാൻഡി ക്രാഫ്റ്റ്. ക്രാഫ്റ്റ്, ക്രാഫ്റ്റ് എന്ന് പറയുന്ന വാക്ക്, ക്രാഫ്റ്റിനെസ്. ക്രാഫ്റ്റിനെന്ന് പറഞ്ഞാൽ കൗശലം, കുരുട്ടു ബുദ്ധിക്കാരൻ, കുശാഗ്ര ബുദ്ധിക്കാരൻ എന്നൊക്കെ പറയുന്ന. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കരകൗശലം എന്ന. പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി പറയുന്നത്, ഒരു വിലയില്ലാത്ത ചിരട്ട, അതെടുത്ത് പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് അതിന് അവിടെ ഇവിടെ രണ്ട് ബൾബൊക്കെ പിടിപ്പിച്ച് അതിനെ വലിയ വിലയുള്ള സാധനമാക്കി തീർക്കുന്ന ആ കൗശല പരിപാടിക്ക് കരകൗശലം എന്ന് പറയുന്നത്. ഇടയ്ക്ക് നമ്മളും ഇടയ്ക്ക് വയനാട്ടിലൊക്കെ ചെയ്യാൻ നോക്കി. പിന്നെ നമ്മൾ ഒത്തിരി ആദായം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് നമുക്ക് കൗശലമല്ലായിരുന്നു. നാട്ടുകാരനെ സംബന്ധിച്ച് കരകൗശലം എന്ന് പറഞ്ഞാൽ അറിയോ, ഇത്രയുള്ള ഒരു മുള, അതിനെല്ലാവരും 10 പൈസ ആകത്തുള്ളൂ. അതിനെ പെയിന്റ് അടിച്ച് നന്നായിട്ട് മെയ്ഡ് ഇൻ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, UP എന്നൊക്കെ എഴുതി വെച്ചാൽ, USA എന്നൊക്കെ എഴുതി വെച്ചാൽ അതിന്റെ വില ഒരു 2000 ഒക്കെ അങ്ങ് പോയെന്നിരിക്കും. അദ്ദേഹം പറഞ്ഞത് എന്റെ എന്റെ ചിന്ത ഉണർത്തിച്ചതാ. പുള്ളി പറയുന്നത്, പിശാചിന് ഇതുപോലൊരു കരകൗശലമുണ്ട്, വിലയില്ലാത്ത സാധനങ്ങളെ എടുത്ത് പോളിഷ് ചെയ്ത് അതിന് ബൾബൊക്കെ പിടിപ്പിച്ച് അതിൽ കുറെ പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഭക്തന്മാർക്ക് നടുവിൽ ഇതിനെ വിൽക്കാൻ വെക്കും. എന്നിട്ട് അവര് ഇത് നോക്കുമ്പോൾ വില കുറഞ്ഞ ഈ സാധനത്തെ വലിയ വിലയോട് കൊടുത്തവര് വാങ്ങിക്കും. ഇതെന്താ, എന്താന്നാ പറയുന്നേ? കരകൗശലം. അല്ലെങ്കിൽ നല്ല പേര്, ഒത്ത പേരാ. അപ്പം ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം, ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ ജീവനോടെ അങ്ങ് നിൽക്കുന്ന കാണാം, ഭയങ്കര ലൈവ്ലി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് 5 പൈസയുടെ വിലയില്ലാത്ത ചിരട്ടയാ. പക്ഷെ അതിനൊരു കണ്ണൊക്കെ പിടിപ്പിച്ച് മൂക്കൊക്കെ വരച്ച് വെച്ച് കഴിയുമ്പം നമുക്ക് ഫീൽ ചെയ്ത് അങ്ങ് ജീവിക്കുന്നതായിട്ട് തോന്നും. കോമളിയിൽ നിങ്ങൾ തേക്കടി ചെല്ലുകയാണെങ്കിൽ, തേക്കടിക്ക് എൻട്രി കൂടെ തേക്കടിയിൽ നമ്മൾ ബോട്ട് യാത്ര ചെയ്യുന്നിടത്തോട്ട് പോയാൽ ഒരാന നിൽക്കുന്ന പടമുണ്ട്. ഈ 1 mm പോലും കനവില്ലാത്ത ഒരു അലുമിനിയം ഷീറ്റില് ഒരാനയുടെ പുറകുഭാഗമാണ്. തിരിച്ച് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ആനയുടെ പുറകുഭാഗം വരച്ചിരിക്കുന്ന കണ്ടാൽ ആനയാണ് ആദ്യം, ഇവർക്ക് തോന്നത്തില്ല, ആദ്യം പോകുന്നവർക്ക് തോന്നും. എനിക്കും തോന്നിയായിരുന്നു 100 പ്രാവശ്യം. ഈ പേപ്പറിന്റെ കനമുള്ളൂ ആ ഷീറ്റിന്. അങ്ങോട്ട് നോക്കുമ്പോ ഒരു ആന നിൽക്കുന്ന പോലെ തോന്നും. ആനയുടെ പുറകുഭാഗം മാത്രം വരച്ചിരിക്കുക. ഒരമ്മ മകൻ, ആനയ്ക്ക് എത്ര കനം ഉള്ളത്? പക്ഷെ ആനയെ ഒരമ്മമ്മ നിർത്തിയിട്ട് ഒരാന പോലെ തോന്നിപ്പിക്കും. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും ആന അവിടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം പോയപ്പോൾ തേണ്ട ആന എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാന ഒന്ന് ഞെട്ടിയത്. കണ്ടാൽ അങ്ങനെ തോന്നും, ഇപ്പൊ അങ്ങനെ തോന്നത്തില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു എം എം തിക്നെസ് ഇല്ലാത്ത ഒരു പാട്ടത്തകരത്തേൽ ഒരാനയെ ആനയായിട്ട് കാണിക്കാൻ കഴിയുന്ന കരകൗശലം ആർക്കുണ്ട്? പിശാചിനുണ്ട്. ഈ കറക്റ്റ് അവോയ്ഡ് ചെയ്യാൻ അവൻ നിന്നെ ഒത്തിരി സഹായിക്കും. പ്രിയുള്ളവരെ, ദൈവം എത്ര ഉയർന്നിരിക്കുന്നു! ആ പഴം എത്ര വില കുറഞ്ഞ സാധനമാണ്! വിറ്റാൽ എത്ര രൂപയ്ക്ക് പോകാനുള്ളതേ ഉള്ളു. പക്ഷെ ആ പഴം, ഈ ഭൂമിയിൽ ഒരു പഴം ദൈവത്തെക്കാൾ വലുതാണോ? ഈ ഭൂമിയിൽ ഒരു സൂര്യനും ചന്ദ്രനും പോലും ദൈവത്തെക്കാൾ വലുതല്ല, നക്ഷത്രം പോലും ദൈവത്തെക്കാൾ വലുതല്ല, ഈ അഖിലാണ്ടം പോലും ദൈവത്തെക്കാൾ വലുതല്ല. അപ്പൊ ആ ഒരു പഴം എങ്ങനെയാ ദൈവത്തെക്കാൾ ഇത്ര വലുതായത്? അതാ കരകൗശലം. ഒരു ചെറിയ മാങ്ങയൊക്കെ എടുത്തിട്ട് അതേ പരിപാടിയൊക്കെ നടത്തിയിട്ട് അവനങ്ങ് വല്ലാതെ ജീവനോടെ നിന്റെ മുമ്പിൽ നിർത്തും. നിനക്ക് തോന്നും ഇത് ഇപ്പൊ കഴിച്ചില്ല ഞാൻ ചത്തുപോകും. അപ്പോ നാം പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരിയായി ആ പഴത്തെ നാം പറിക്കും. ഹല്ലേലൂയ. പക്ഷെ അവിടെ അത് വിട്ടൊഴിഞ്ഞു നിൽപ്പാൻ, ജഡത്തെ ക്രൂശിക്കുവാൻ ക്രിസ്തുവിന്റെ കഷ്ടം, ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് വുഡ് ബി യുവർ വെപ്പൺ. ഹല്ലേലൂയ. നിങ്ങളുടെ നിലപാടുകൾ സഭയിൽ കൊണ്ടുവരുന്ന ഇമ്പാക്ട് വലുതാണ്. നിങ്ങളുടെ ഒരു സഫറിങ്ങും ദൈവസഭയ്ക്കോ ദൈവരാജ്യത്തിനോ എവിടെയെങ്കിലും പ്രയോജനമില്ലാതെ ഒരു ഭക്തന്റെയും സഫറിങ്സ് പോകത്തില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആരാ? ജഡത്തോട് നോ പറയുന്നവൻ. ആരാണ് ക്രിസ്ത്യാനി? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കാൻ എപ്പോഴും ഉത്സാഹിക്കുന്നവൻ. ആരാണ് ക്രിസ്ത്യാനി? ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നുവെന്ന് സ്വയം കണ്ടെത്തിയവനാ ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ആരാണ് ക്രിസ്ത്യാനി? യേശുവിനു വേണ്ടി സ്വന്തം താല്പര്യങ്ങളെ യേശുവിനു വേണ്ടി വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവനായി പാതയിലേക്ക് ഇറങ്ങി വന്നവനാ ക്രിസ്ത്യാനി. യെസ്, ഈ ഡയലോഗ് എല്ലാം കൊള്ളാം ബ്രദർ, പക്ഷെ എന്റെ കാര്യത്തിൽ ഇത് അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. സോറി സോരമാരി, കർത്താവ് കരുണയുള്ളവന്, കർത്താവിനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും. നമ്മളെ ഓരോരുത്തരെയും കർത്താവിനെ സഹായിക്കാൻ കഴിയും. ഞാൻ എന്റെ പ്രസംഗം ഇങ്ങനെ അതിന്റെ ബാക്കിയായിട്ട് ഇങ്ങനെ കിടക്കുക, ഞാൻ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങളെ കാണുന്ന ക്രിസ്തു, ആ പാതയിലെ എല്ലാ സഫറിങ്സുകളും അത്യധികം ജാഗ്രതയോടെ വീക്ഷിക്കുന്ന യേശു. യേശു ഇവിടെ തന്നെ ഇതിന്റെ ഒരു മോഡൽ കാണിച്ചല്ലേ. യേശു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈ ലോകക്കാരല്ലാത്തവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യേശു നമ്മളോട് പറയാണ്, ഈ ഇന്റൻസിറ്റിയിൽ തന്നെ ഞാൻ പിതാവിന്റെ വലത്തുഭാഗത്തും പ്രാർത്ഥിക്കും. എനിക്ക് യേശു ക്രിസ്തുവിനുള്ള ഒരു പ്രത്യേകത എന്നറിയോ, ക്രൂശിൽ എത്ര തീഷ്ണതയുണ്ടോ ആ തീഷ്ണത തന്നെ ഇപ്പോഴും വലതുഭാഗത്തുണ്ട്. ക്രൂശിലെ തീഷ്ണതയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് താത്തുവെക്കാവുന്ന കർത്താവ് വെച്ചിട്ടില്ല. സെയിം ഇന്റൻസിറ്റി ഹീസ് പ്രേയിങ് ഫോർ യു. പരീക്ഷിക്കുന്നവരെ സഹായിപ്പാൻ അതേ തീഷ്ണതയോടെ ക്രൂശിലെരിഞ്ഞ സെയിം ഉത്സാഹം ഇപ്പോഴും യേശുവിനുണ്ട്. അതിന്റെ ഒരു സാമ്പിളാ യോഹന്നാൻ 17 കർത്താവ് കാണിച്ചത്. ഇങ്ങനെയൊക്കെയാണ് കർത്താവിന്റെ പ്രാർത്ഥന എങ്കിൽ സ്വസ്ഥവ. കാരണം യോഹന്നാൻ 17 ഒരു മിനി മോഡലാ. ഇതിന്റെ വലിയ മോഡൽ പ്രാർത്ഥന പിതാവിന്റെ വലത്തവത്തിരുന്ന് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി നിന്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ മഹാപുരോഹിതൻ. സഹോദരന്മാരെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്കായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ വലിയ പോരാട്ടമുണ്ട്, വലിയ പോരാട്ടമുണ്ട്. നോ പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കല്ല എനിക്കും. എനിക്കഴിഞ്ഞ ദിവസം വളരെ സന്തോഷം തോന്നിയൊരു വാചകം ദാനിയലിനോട് ദൈവം പറയുന്നൊരു വാക്കും, നീയോ ദാനിയലെ പൊയ്ക്കൊള്ളുക, പോയിട്ട് വിശ്രമിക്കുക, കാലാവസാനത്തെങ്കിൽ നീ ഓ നിന്റെ ഓഹരിക്കായിട്ട് എഴുന്നേറ്റ് വരിക. എങ്ങനെ വായിക്കുന്നു എന്നതിൽ ഒരു വാക്യത്തിന്റെ പ്രസക്തി ഇരിക്കുന്നു. എനിക്ക് പിന്നെയും ബോധ്യമായത് ആ വാക്യം വായിച്ചപ്പോൾ, യു ഗോ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. സഹോദരന്മാരെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീർന്നതിന്റെ ഓഹരി അത് നിനക്കുള്ളതാണ്. അതന്ന് സ്വർഗത്തിലെ പിതാവ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നിന്റെ കഷ്ടങ്ങളായി നീ ഏറ്റെടുത്തപ്പോ അതിനുവേണ്ടി എടുത്ത എല്ലാ പെയിനും സ്വർഗം അതുപോലെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. കാലാവസാനത്തെങ്കിൽ അപ്പൻ നിന്റെ ഷെയർ നിനക്ക് തരും നിന്റെ മടിയിൽ. അതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, എന്തെങ്കിലും കഷ്ടം സഹിച്ചാൽ പോരാ എന്നിടത്തേക്കാണല്ലോ ഞങ്ങളുടെ വിളി. ഞാൻ ചുമക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന അതേ നുഖത്തിന്റെയും കഷ്ടത്തിന്റെയും കീഴിൽ തന്നെ എന്റെ ജീവിതം വരുവാൻ, ആ കഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിയുവാൻ, അത് പുറത്തുള്ളതിനേക്കാൾ അത് എന്റെ ആന്തരികമായൊരു യുദ്ധമാണെന്നും, ഞാൻ എന്റെ അകത്ത് എപ്പോഴൊക്കെ ജഡത്തോട് നോ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അതിഭയങ്കര വേദനയാൽ മുറിപ്പെടാറുണ്ട്, പക്ഷെ നാഥാ ആ മുറിവിന് നടുവിലും നിന്നിൽ നിന്ന് വരുന്ന ആശ്വാസങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഈ മുറിവ് ആർക്ക് സഹിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ യേശുവിന്റെ സ്നേഹത്തിന് മാത്രമേ ഈ പോരാട്ടത്തിൽ ആന്തരികമായ ജഡത്തെ വേണ്ടാന്ന് വെക്കുമ്പോഴുള്ള എല്ലാ വേദനകളും സഹിപ്പാൻ ഞങ്ങളെ ശക്തരാക്കുന്നത് യേശുവിന്റെ സ്നേഹത്തിന് മാത്രമാണ്. ഹാലേലൂയ. നാഥ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ കൃപ തരണമേ. മറ്റൊരിടത്തുനിന്നും ഞങ്ങൾക്ക് ജീവിതം ആരംഭിക്കാൻ പറ്റത്തില്ല, മറ്റൊരിടത്തൊന്നും ഈ യുദ്ധം ഞങ്ങൾക്ക് യുദ്ധം ചെയ്തു തുടങ്ങാൻ കഴിയത്തില്ല, മറ്റൊരിടത്തൊന്നും ഞങ്ങൾക്ക് പുതുതായിട്ട് ഒരാരംഭമില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്നിട്ടല്ലാതെ ഞങ്ങൾക്ക് യുദ്ധങ്ങളോ വേദനകളോ സഫറിങ്ങുകളോ ആരംഭിക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവ്, ഈ പോരാട്ടത്തിൽ ഞങ്ങൾ സഭയായി മുന്നേറുമ്പോൾ ലോർഡ് കർത്താവെ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ റീസ്റ്റോർ ചെയ്യപ്പെടണമേ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഹാലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും ഞങ്ങളെ വേർപിരിച്ചെടുപ്പാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ആന്തരികമായി ഈ കഷ്ടം സഹിപ്പാൻ ബലം നൽകുന്നു. കർത്താവെ, സഹായിക്കണേ, ശക്തീകരിക്കണേ, ബലപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.